نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് IS ആക്കാനും തീവ്രവാദം ആരോപിക്കാനും ഉള്ള ഓരോ കക്ഷിയുടെയും മാനദണ്ഡം ഓരോന്നോരോന്നാണ്. ഒന്നിനൊരു ഐക്യരൂപമില്ല. എങ്ങനെ ഇപ്പം IS ആക്കുക? ഒരുത്തന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ തന്നെ ചിലർക്ക് IS ആണ്, വേറെ ചില ആളുകൾക്ക്, സൂഫികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരല്ലാത്ത എല്ലാവരും ഭീകരവാദികളാണ്, തൗഹീദ് പറയുന്നവർ ഭീകരവാദികളാണ്. വേറെ ചില ആളുകൾക്കാകട്ടെ, അവർ പണ്ട് അവരുടെ തന്നെ അവരുടെ മാസികകളിൽ എഴുതിയതുപോലെ, നിങ്ങൾ ഓർക്കുന്നില്ലേ, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ചുണ്ടുകളിൽ സദാ തത്തിക്കളിക്കുന്ന അറാഖിൻ കൊള്ളികളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേർതിരിച്ചു നിർത്തുന്നു. മുത്തശദ്ദിദ് എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രവാദി. തീവ്രവാദിയുടെ അറബിയാണ് മുത്തശദ്ദിദ്. ഇത് ഏതോ കാലം വിളിച്ചതാണ് പ്രബോധനക്കാരൻ സലഫികൾക്ക്. ഓനക്ക് തീവ്രവാദം എന്താണ്? താടി വളർത്തിയാൽ തീവ്രവാദം. അതുപോലെ ആറാക്ക് അത് തീവ്രവാദം. മുട്ടിന് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ തീവ്രവാദം. എഴുതിയവൻ കാഫറായി പോകുന്ന എഴുത്താണ് എഴുതിയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ കാര്യങ്ങൾ പരിഹസിക്കുക, അള്ളാഹുവിന്റെ റസൂ അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിച്ചാൽ എന്താണ് അവന്റെ ഹുക്കും? അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ കിതാബിൽ പറഞ്ഞില്ലേ, വലഹി സാൽതഹും, നീ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇന്നമാക്കുന്നാ നഖൂദു വനലഅബ്, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതാണ്. ഖുല ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ഖദ് കഫർതും ബഅദ ഈമാനികും, ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ കാഫിറുകളായി പോയിരിക്കുന്നു. ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീൻ പരിഹസിച്ചാൽ അവൻ കാഫിറാണ്. അതുപോലെ ഈ പ്രബോധനക്കാരനെ അവന് തീവ്രവാദമാകുന്ന മറ്റൊരു കാര്യമാണെന്ത്? അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ, അതാണ് അവന് തീവ്രവാദം. വേറൊരു കൂട്ടർക്കോ, വേറൊരു കൂട്ടർക്ക് ഇതാ ഹിജറ, ഒരു മുസ്ലിമിന് അവൻ്റെ ദീൻ പ്രകടിപ്പിച്ച് അവൻ്റെ ദീൻ പാലിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഒരു നാട്ടിലുള്ളത്. ഹിജറ അവന് സാധിക്കുമോ എങ്കിൽ അവന് ഹിജറ വാജിബാണ്, നിർബന്ധമാണ്. ഇനി നാട് കാഫിറിന്റെ നാടാണ്, പക്ഷേ അള്ളാഹുവിന്റെ ദീൻ പാലിച്ച് ജീവിക്കാൻ അവന് സൗകര്യമുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യത്തേക്ക് ഹിജറ പോക്ക് അവന് മുസ്തഹബ്ബാണ്, പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞാൽ തീവ്രവാദം. അള്ളാഹു അല്ലാത്തവർ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് കൊണ്ട് വിധിക്കുക, അള്ളാഹുവിന്റെ ഹുക്കുമല്ലാത്തത് കൊണ്ട് ഹുക്കും ചെയ്യുക. ഒരു നാട്ടിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷമുള്ള ആളുകൾ അവരൊരു കാര്യം ഹലാലാക്കിയാൽ അത് ഹലാൽ, അവരൊരു കാര്യം ഹറാമാക്കിയാൽ അത് ഹറാം. അതിനാണ് ചുരുക്കപ്പേരിൽ ജനാധിപത്യം എന്ന് പറയുക, കുഫ്റാണ്. ഇത് പറഞ്ഞാൽ ഇവന് തീവ്രവാദം. മറ്റുവന് തീവ്രവാദത്തിന് മാനദണ്ഡം ഇതല്ല, അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ മുട്ടിന് താഴെ എഴുതിയ ആൾക്ക് തീവ്രവാദമാകും, അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെ തീവ്രവാദമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിങ്ങൾ കണ്ടത്. ഈ കണ്ണൂർ ജില്ലയിലെ ഈ ഹിസ്ബി നേതാവായ ഒരാൾ ചാനലിലേക്ക് പോയി, മൗദൂദി വൺ ചാനലിലേക്ക്. അത് മീഡിയ വണ്ണല്ല, മൗദൂദി വണ്ണാണ്. കാരണം മൗദൂദിയുടെ ആശയം ആണ് ഞങ്ങൾ എന്നത് പൗഡർ ഇട്ട് മറക്കാനാണ് ഈ ചാനലും പത്രമൊക്കെ. മൗദൂദിയും സയ്യിദ് ഖുത്തുബും അവരുടെ ആശയങ്ങളിൽ നിന്നാണ് ദുനിയാവിലെല്ലാ തീവ്രവാദി ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്തിൽ ഏതൊക്കെ തീവ്രവാദി ഉണ്ടോ എല്ലാവർക്കും ഒരു ലിങ്ക് ഇഖ്വാനുൽ മുസ്ലിമീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ പറയുന്നു മൗദൂദി പറഞ്ഞതല്ല നിങ്ങൾ പറയുന്നത്, ഒരിക്കലുമല്ല. മൗദൂദി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് ജനാധിപത്യം കുഫ്റാണെന്നും അതുപോലുള്ള കാര്യങ്ങളും സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താണ് മൗദൂദിയും സയ്യിദ് ഖുത്തുബും ചെയ്യുന്നത്. അവർ പറഞ്ഞു അള്ളാഹു അല്ലാത്ത അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുന്ന ഇത്തരം ഭരണ വ്യവസ്ഥകൾ കുഫ്റാണ്. അത് ശരിയാണ്, ആസില് ശരിയാണ്. പക്ഷേ മൗദൂദിയും സയ്യിദ് ഖുത്തുബ് അവിടെ നിന്നോ? ഇല്ല. അവർ അവിടെ നിർത്താതെ ഇത് ചെയ്യുന്ന ഭരണാധികാരികളെ എല്ലാവരെയും ഒരു ഖൈദും ഇല്ലാതെ കാഫിറായി, കാഫിറാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മറിച്ച് അതിന് ചില തഫ്സീലുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് കൊണ്ട് വിധിക്കുന്നവൻ കാഫിറാണ്. അള്ളാഹു പറഞ്ഞു വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് കൊണ്ട് വിധിക്കുന്നവൻ ളാലിമാണ്, കാഫിറെന്നല്ല ളാലിം എന്ന് പറഞ്ഞു. അതുപോലെ അൽ ഫാസിഖൂൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഇതിന് വന്നു കുഫറും ദൂന കുഫർ, കുഫറിന് താഴെ കുഫർ. ഒരാൾ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് കൊണ്ട് വിധിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം ഇത് അള്ളാഹു ഇറക്കിയതിനേക്കാളും നല്ലതാണ്, ഈ ഈ ഭരണവ്യവസ്ഥയും ഈ നിയമങ്ങളും തീരുമാനമൊക്കെ അള്ളാഹു ഇറക്കിയ ഖുർആനിലും സുന്നത്തിലുമുള്ള നിയമത്തിനേക്കാളും നല്ലതാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫറാണ്. ഇനി അതല്ല അതുപോലെയാണെന്ന് വിശ്വസിച്ചാലും അവൻ കാഫറാണ്. ഖുർആനിലും സുന്നത്തിനേക്കാളും നല്ലതല്ല, പക്ഷെ അതുപോലെയാണ് എന്ന് വിശ്വസിച്ചാലും കാഫറാണ്. ഇനി ഒരുത്തൻ ഇതുകൊണ്ട് വിധിക്കുന്നത് ഇങ്ങനെയൊന്നും വിശ്വസിച്ചിട്ടല്ല, അവൻ്റെ വിശ്വാസം എന്താണ്? അള്ളാഹു ഇറക്കിയത് തന്നെയാണ് ഏറ്റവും ഹയർ, അതിനോളം ഒരിക്കലും എത്തുകയില്ല, അതുപോലെയും ആവുകയില്ല മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ. പക്ഷെ അവൻ ദുനിയാവിൻ്റെ വല്ല താല്പര്യങ്ങൾക്കും വേണ്ടി അവൻ വല്ല ഹവക്കും അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവൻ കാഫിറായിട്ടില്ല, അവനുള്ളത് വലിയ അപകടത്തിനാണ്. ഈ ഒരു ഖൈദുമില്ലാതെ ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ ഭരണാധികാരികൾ ഒന്നടങ്കം കാഫിറാക്കുകയാണ് മൗദൂദിയും സയ്യിദ് ഖുത്തുബും ചെയ്തത്. ഭരണാധികാരികൾ മാത്രമല്ല, അവരത് ഭരണീയർക്കു കൂടി ബാധകമാക്കി, ആ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ എല്ലാവരെയും കാഫിറാക്കി. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത്, ജമാഅത്തിന്റെ കേരളത്തിൽ അക്കാലത്ത് വലിയ നേതാവ് ഉമർ മൗലവിയോട് പറഞ്ഞത്, കെ മൗലവി നല്ല മനുഷ്യനാണ്, എന്താ ചെയ്യുക, മുഷിരിക്കായി പോയില്ലേ, നല്ല മനുഷ്യനാണ് പക്ഷെ മുഷിരിക്കായി പോയി, എന്താ കാര്യം ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ ജീവിക്കുന്നു എന്നത്. ഇതാണ് മൗദൂദിയുടെയും സയ്യിദ് ഖുത്തുബിന്റെയും ആശയം. ഇതൊരിക്കലും സലഫികൾ അംഗീകരിക്കുന്നില്ല, മറിച്ച് ഇങ്ങനെ യാതൊരു വെല്ലും ബ്രേക്കില്ലാതെ കാഫിറാക്കുക. അതുകൊണ്ടാണ് തക്ഫീരുകൾ എന്നവരെ പറയുന്നത്, അതിന്റെ ബാക്കിയാണ് IS, അതിന്റെ ബാക്കിയാണ് അൽഖായിദ. അവരാണ് ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇസ്ലാമിക ഭരണകൂടങ്ങളെ, മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളെ, അവരുടെ കീഴിലുള്ള പണ്ഡിതന്മാരെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഓരോരുത്തരും കാഫിറാണെന്നാണ് IS-ന്റെ ആളുകൾ, ഒസാമ ബിൻ ലാദനും അതിനെ പോലെയുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുള്ളത് ആരിൽ നിന്നാണ്? മൗദൂദിയും സയ്യിദ് ഖുത്തുബെന്നാണ്. ഭരണകൂടങ്ങൾക്കെതിരെയുള്ള യാതൊരു വെല്ലും ബ്രേക്കും ഇല്ലാത്ത വിപ്ലവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവർ. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള വിപ്ലവങ്ങളെ, സലഫികൾ എവിടെയും ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഭരണാധികാരി തനി കാഫിറായാൽ പോലും സുസ്ഥിരമായ ഒരു ഭരണം, മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം ചോര ചിന്താതെ, സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലാതെ, കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടെങ്കിലല്ലാതെ കാഫിറായ ഭരണാധികാരിക്കെതിരെ പോലും കലവുണ്ടാക്കാൻ പാടില്ല. എന്നിട്ടോ സകല മുസ്ലിം രാജ്യങ്ങളിലും കുഴപ്പമുണ്ടാക്കുന്ന ഇഖ്വാൻ മുസ്ലിമൂണ്, എത്ര മുസ്ലിമീങ്ങളുടെ ചോരയാണ് ഈജിപ്തിൽ വീണത്, എത്ര മുസ്ലിമീങ്ങളുടെ ചോരയാണ് യമനിൽ വീണത്. എന്താണ് കാരണം? ഭരണാധികാരിക്കെതിരിൽ കുഴപ്പമുണ്ടാക്കി, അതിനെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അതിനനുകൂലിക്കുന്ന ആളാണ്, അതിനനുകൂലമായി ഫത്വ കൊടുക്കുന്ന വൃത്തികെട്ട ആളാണ് യൂസുഫ് അൽ ഖർദാവി. അയാളെ ശൈഖായി കൊണ്ടുനടക്കുന്ന ആളുകളാണ് ഈ ജമാഅത്തുകാരനും തേജസ്സുകാരനും രണ്ടും. എന്നിട്ട് അവരാണ് നമുക്കേറെ തീവ്രവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മറക്കാൻ, ഇത് ഈ പച്ച കുത്തിയത്, മൗദൂദിയിൽ നിന്ന് പച്ച കുത്തിയത് പൗഡർ ഇട്ട് മറച്ചതാണ് ചാനലും ഇതൊക്കെ നടത്തിയിട്ട്. അതുകൊണ്ട് അത് മൂടാൻ നമ്മൾ സമ്മതിക്കരുത്. മൗദൂദി വണ്ണിൽ പോയിട്ട്, മൗദൂദി വൺ ചാനലിൽ പോയിട്ട് ഇവിടുത്തെ ഒരു HB നേതാവ് പോയപ്പോൾ അങ്ങനെ രസം കണ്ടില്ലേ, അവസാന ചാനലുകാരൻ ചോദിച്ചു, ഇയാളെ നമ്മളൊക്കെ തീവ്രവാദിയാക്കിയിട്ട് ജനാധിപത്യം അത് കുഫ്റാണെന്ന് പറയുന്ന ആളുകളാണ് കൊണ്ടുപോകുന്നത്, അവരെയാണ് നോക്കേണ്ടത്, അവരെയാണ് അങ്ങനെ ആക്കേണ്ടത് ഇങ്ങനെ ആക്കേണ്ടൊക്കെ പറഞ്ഞപ്പോൾ ചാനലുകാരൻ കാഫിറാണ്. അയാൾ ചോദിക്കുന്നു, മുസ്ലിമായ ഒരു അവതാരകനൊന്നുമല്ല, കാഫിറായ ഒരാളാണ്, അയാളെ പേര് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, ഇനിയിപ്പോൾ അങ്ങനത്തെ പേരിട്ടതാണോ എന്നറിയില്ല. ഏതായാലും അവതാരകൻ ചോദിക്കുകയാണ്, എന്ത്, അല്ല ഈ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിലും മറ്റൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ജില്ലയിലെ പാർട്ടി നേതാവിന്, ബിസ്തൻ നേതാവിന് മൂപ്പരിക്ക് തോന്നി, കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇത് തീവ്രവാദമാണ്, അവനിത് തീവ്രവാദമാണ്, ഇയാൾക്കത് തീവ്രവാദമല്ല. അപ്പോൾ ഉടനെ മറുപടി, അല്ല ഫസ്റ്റ് വാക്കതാണ്, അല്ല ജനാധിപത്യം കുഫറാണെന്ന് സൗദിയിലെ ഉലമാക്കൾ പറഞ്ഞാൽ അത് ചില ആളുകൾ സൈറ്റിപ്പോയി പരിശോധിക്കും. ഇവനിതാണ് ചോദിച്ചത്, ഇവൻ ചോദിച്ചത് ഇതല്ല, അയാൾ അരി എത്രയും ചോദിച്ചപ്പോൾ പയറഞ്ഞായി എന്നാണ് മറുപടി. ഇവൻ ചോദിച്ചത് എന്താണ്? അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് തീവ്രവാദമാണ് ഇവന്, ഇയാൾക്ക് അത് തീവ്രവാദമല്ല, ദീനിൽ അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ ആ സമയത്ത് നാവ് പൊങ്ങിയില്ല. ആ സമയത്ത് നാവ്, കാരണം പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവുണ്ട് ആ ചർച്ചയിൽ, പിന്നെ വേറൊരാളെ ഇവരെ മുന്നിൽ ഇതങ്ങനെ പറയും, ഇതെല്ലാവരും കൂടി ഇപ്പൊ വിഴുങ്ങിക്കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പറഞ്ഞു നേരെ ജനാധിപത്യത്തിന്റെ മുകളിൽ കയറി. അപ്പൊ ഇവരൊക്കെ അത് സമ്മതിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചു, അവരാരും അത് മിണ്ടിയത് കേട്ടിട്ടില്ല. അപ്പൊ ഇത് ഇതിന് ഇയാൾ എങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ട് ഇയാൾ രണ്ടാമതും ചോദിച്ചു, ഒരു ചോദ്യത്തിൽ നിർത്തിയില്ല ഇയാൾ രണ്ടാമതും ചോദ്യം അല്ല. അപ്പോ നമ്മളിത് തീർക്കാൻ വേണ്ടി, ഇത് നിർത്താൻ വേണ്ടി എല്ലാ ഇവിടെ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് വേണ്ടത് അല്ലേ? അതാണ് അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യതാണ്. അപ്പുറം അപ്പം ഉപ്പര് മറുപടി, ഈ പ്രവാചകൻ ആ സഹൽവാസിക്ക് പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണമെന്ന് റസൂൽ പറഞ്ഞില്ലേ? ധൈര്യം എത്രയും ചോദിച്ചപ്പോൾ ഗോതമ്പ് 10 kilo എന്ന് പറഞ്ഞ പോലത്തെ മറുപടിയാണ്. ഇതാണ് സഹോദരങ്ങൾ. എന്താ കാരണം? ഇവൻ്റെ അത് പറഞ്ഞാൽ ഇവൻ IS ആയി, ഇയാൾക്കത് പറഞ്ഞാൽ IS ആകില്ല. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ലജ്ജാകരമായ അല്പത്തരങ്ങൾ പോയി ചാടിയത് എന്തുകൊണ്ടാണ്? ഈ നിഫാസിൻ്റെ മുനാഫിക്കുകളുടെ ലക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള പല സ്വഭാവങ്ങളും ഉള്ളത് കൊണ്ടാണ്, അത് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ സഹോദരങ്ങളെ, വേറെ ചില ആളുകൾക്ക് നമ്മളിപ്പോൾ ഇരുണ്ട കുടിസായ കാറ്റും വെളിച്ചവും കിടക്കാത്തതാണ് തേജസ്സിൽ എഴുതിയത്. തേജസ്സിലെ അവസാനത്തെ പേജിൽ അവൻ്റെ ഹെഡിങ്ങാണ് ദമ്മാജി സലഫിസം, അതിനെ പോലീസ് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയതാണ്, ഇത് ദമ്മാജി അല്ലല്ലോ, ഇത് ദമ്മാജി എന്ന് പേര് വിളിച്ച് പരിഹാസം അത് മുമ്പേ തുടങ്ങിയതാണ്. അതിനൊക്കെ നമ്മൾ ഷേഖ് മുഖബിനെ കുറിച്ചുള്ള കള്ള ആരോപണങ്ങൾ ഇതിനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും പണ്ട് ഹിറ്റ്ലറെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ആയിരുന്നല്ലോ ഗീബൽസ്, അയാളുടെ ഒരു തന്ത്രമായിരുന്നു അത്ര, ഒരു കളവ് ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് സത്യാണെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ തന്ത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PDF-കാരൻ അവസാനത്തെ പേജിൽ എഴുതി ഈ സലഫിസം എന്ന് പറഞ്ഞാൽ കാറ്റും വെളിച്ചവും കിടക്കാത്ത സലഫിയത്താണ്, ഇത് വളരെ ഇടുങ്ങിയ സലഫിയത്താണ്. ഇവനൊക്കെ അങ്ങനെ തോന്നണം, തോന്നിയാലേ ഇവനെ അതാവുകയുള്ളൂ. കാരണം ഇവരുടെ വിശാലമായ ഇസ്ലാം ഏതാണ്? തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ സ്വന്തം ഭാര്യയും പെമ്മക്കളെയും പെങ്ങന്മാരും ഒക്കെ മത്സരിപ്പിക്കണം, എന്നിട്ട് അവരുടെയൊക്കെ ഫുൾ സൈസ് ഫോട്ടോ വലിയ ബാനറിലാക്കി ഏത് ആൾക്കും കാണാൻ ആസ്വദിക്കാൻ വേണ്ടി അങ്ങാടികളിൽ തൂക്കണം, അവരെയും കൂട്ടി പ്രചരണത്തിൽ ഇറങ്ങണം. അങ്ങാടിയിലൊക്കെ ചെന്നിട്ട് സ്ഥാനാർത്ഥിയാണ് ആരെ പറഞ്ഞിട്ട് ഇവൻ്റെ പെങ്ങളെ ഭാര്യമാരെ ഒക്കെയാണ് ഈ കാണിച്ചു കൊടുക്കണത്. ഇതാണ് ഇവൻ്റെ വിശാലമായ ഇസ്ലാം. ഇതാണ് തേജസ്സുകാരൻ്റെ ജമാഅത്തുകാരൻ്റെ വിശാലമായ ഇസ്ലാം. ഇതാണ് ഇവനൊക്കെ നമ്മൾ കുടിച്ചതാണ്, കാറ്റും വെളിച്ചും കടക്കാത്ത ഇസ്ലാമാണെന്ന് തോന്നിയില്ലെങ്കിൽ അത്ഭുതം, അത് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മളത് അഭിമാനിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലാണ് നമ്മളുള്ളത്. സ്ത്രീകൾ അവർക്ക് വീട്ടിന്റെ ഉള്ളിലാണ് നല്ലത്, അവർ പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കണം എന്ന് പറഞ്ഞതൊക്കെയാണല്ലോ കുടിസായ ഇസ്ലാമിന്റെ അടയാളങ്ങളായി ഈ ആളുകൾ എഴുതിയിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ തേജസ്സുകാരന്റെ പറഞ്ഞതാണ്, വേറെയും കുറെ ആളുകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നു. ചില ആളുകൾ ചിലത് കവിത എഴുതുന്നു, ചിലത് തുടർ ലേഖനങ്ങൾ എഴുതാൻ പോകുന്നു, അങ്ങനെ കുറെ കുറകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കുറക്കും നമ്മളിപ്പോൾ തിരിച്ച് കുറക്കാൻ നിന്നാൽ കുറക്കുന്ന ജന്തുവിന് വില ഉണ്ടാക്കലായി പോകുമല്ലോ. അതുകൊണ്ട് എല്ലാ കുറകൾക്കും നമ്മൾ മറുപടി പറയുന്നില്ല, ഇതൊക്കെ ഇതിൻ്റെ ബാക്കിയാണെന്ന് മനസ്സിലാക്കുക. ഇവരൊക്കെ നമ്മുടെ ദീൻ കുടിച്ചായതാണെന്ന് തോന്നാൻ, കുടിച്ചായതാണെന്ന് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അങ്ങനെയുള്ള ഫാസിഖുകൾ, ഫിസ്ഖും നിഫാഖും ദീനിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഈ വെറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മളെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ, ഇന്നലെ കൂടി ഇന്നുകൂടി നിങ്ങളൊരു വാർത്ത വായിച്ചില്ല, ഇന്നലെ ഇവിടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് മുസ്ലിമായ ഒരുത്തനെ അവന്റെ പാർട്ടിയിലല്ല എന്നുള്ളതിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തി അത്ര ആരോപണം പറയുന്നത്. കോഴിക്കോട് ആരോപണം പറയുന്നത് ഈ തേജസ്സുകാരനെ കുറിച്ചാണ്. അതൊക്കെ എന്താണ്? വിശാലമായ ഇസ്ലാമാണ്, വളരെ വിശാലമായ ഇസ്ലാം. സലഫിയ എന്ന് പറഞ്ഞാൽ അത് കാറ്റും വെളിച്ചം കിടക്കാത്ത ഇസ്ലാം. അപ്പൊ സഹോദരങ്ങൾ, ഇത് പറയുന്ന നമ്മളെ ആരോപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ തന്നെ വൈരുദ്ധ്യമാണ്. നിങ്ങളുടെ കൗലിൽ യാതൊരു യോജിപ്പുമില്ല, നിങ്ങളുടെ വാക്കുകളിൽ ഒരു യോജിപ്പുമില്ല, നമ്മളെ ഒറ്റപ്പെട്ടവരാക്കുന്നു അവർ. ശരിയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, ബദ അലിസ്ലാം ഖരീബ, ഇസ്ലാം ആരംഭിച്ചത് ഖരീബായിട്ടാണ്, അപരിചിതമായിട്ടാണ്. ആളുകളൊക്കെ ചോദിച്ചു ഇതെന്ത് ദീനാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ല, നമുക്കിതുവരെ പരിചയമില്ലാത്ത ദീനാണല്ലോ. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസയഊദു കമാ ബദ, അത് തുടങ്ങിയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഖുറബാക്കൾക്ക്, ആ അപരിചിതന്മാർക്ക്, ആളുകൾക്കിടയിൽ ഒറ്റപ്പെടുന്ന ആളുകൾക്ക് തൂബ, അതിന് ആശംസ എന്നർത്ഥമുണ്ട്. സ്വർഗത്തിലെ പ്രത്യേകമായ ഒരു കാര്യം എന്നതിനർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശംസയുള്ളവരാണ് അവർ. എന്താണ് അവരുടെ ലക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ الناس മിൻ ബഅദി മിൻ സുന്നതി, എനിക്ക് ശേഷം ജനങ്ങൾ ദുഷിപ്പിച്ച എന്റെ സുന്നത്തിന് നന്നാക്കുന്നവരാണവർ, തിരിച്ചു പോകുന്ന ആളുകളാണവർ, അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോകുന്നവർ. അക്ഷരപൂജകർ എന്നിവർ ആക്ഷേപിക്കുന്നു. എന്താണ് അക്ഷരപൂജകർ എന്ന് പറഞ്ഞാൽ? എന്നും ഇഖ്വാനികൾ സലഫികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. കാരണം ഇവർ അക്ഷരം അങ്ങനെ തന്നെ എടുക്കുകയില്ല, ഇവർ വ്യാഖ്യാനിക്കും. ഇവർ വ്യാഖ്യാനിച്ചിട്ട് എവിടത്തേക്ക് എത്തിക്കും? ജമലയുദ്ധം വ്യാഖ്യാനിച്ചിട്ട് പെണ്ണുങ്ങളെ പുറത്താക്കുന്നതിലേക്ക് എത്തിക്കും. കാരണം ഇവർ അക്ഷരം മനസ്സിലാക്കുകയില്ല. അക്ഷരം അക്ഷരം പോലെ ഉള്ളതുപോലെ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കും, ജമലയുദ്ധത്തിൽ യാതൊരു തെളിവുമില്ല സ്ത്രീകളെ പുറത്തിറക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിന് പോയതല്ല, അവർ സന്ധിക്ക് പോയതാണ്. എന്നെ കണ്ടാൽ സന്ധി ആകുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോയത് ആലോചിച്ചവർ കരഞ്ഞിരുന്നു, അള്ളാഹുലേക്ക് തൗബ ചെയ്തിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അതേ വീട്ടിൽ കബറടക്കാനാണ് അവർ ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ ആ ജമലിന് പോയതിന്റെ പേരിൽ എന്നെ അവിടെ കബറടക്കരുത്, ബഖീഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി ഭാര്യമാരുടെ കൂടെ എന്നെ കബറടക്കിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അക്ഷരം പോലെ മനസ്സിലാക്കുന്ന ആളുകൾ അഹ്ലു സുന്ന അതങ്ങനെ മനസ്സിലാക്കും. ഇവരോ വ്യാഖ്യാനിച്ചിട്ട് പെണ്ണുങ്ങൾ പുറത്തിറക്കും. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ഉമ്മത്തിന് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ ഉമ്മത്ത് മുമ്പ് ബനു ഇസ്രായേലിലെ ആദ്യത്തെ ഫിത്ന ഏത് വിഷയത്തിലായിരുന്നു? സ്ത്രീകളുടെ കാര്യത്തിലായിരുന്നു. ഇതാ നിങ്ങളെ ഞാൻ സ്ത്രീകളുടെ കാര്യത്തിൽ ഒഫീയത്ത് ചെയ്യുന്നു, എനിക്ക് ശേഷം എന്റെ കാലശേഷം സ്ത്രീകളെപ്പോലെ നിങ്ങൾക്കൊരു ഫിത്ന ഒരു പരീക്ഷണം ഞാൻ വേറെ വിട്ടേച്ചു പോകുന്നില്ല. എന്താണ് കാരണം? ഒരു ഉമ്മത്തിലെ ഒരു സമുദായത്തിലെ സ്ത്രീകൾ നശിച്ചാൽ ആ സമുദായം നശിക്കും. അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീ അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിന് നിന്നുകൊടുക്കുന്ന പടുവിഡ്ഢികൾ ഇവർ നമ്മളെ സലഫികൾ അക്ഷരപൂജകരെന്ന് വിളിക്കുന്നു. നിങ്ങളങ്ങനെ വിളിക്കണം, എന്നാലേ നിങ്ങൾ നിങ്ങളാവുകയുള്ളൂ. ഇതിനാണ് ശത്രുക്കൾ നോക്കുന്നത്. നിങ്ങൾ ഈ ആരോപണത്തിന്റെ ഒക്കെ ഇടക്ക് അവർ ഈ കാഫിറുകൾ തനി മുനാഫിക്കുകൾ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി ഫോട്ടോ കൊടുക്കുന്നത് നോക്കും. നിങ്ങൾ മുഖം മറച്ച സ്ത്രീകളുടെ ഫോട്ടോ ഭീകരതയുടെ ചിഹ്നമായി അവർ കൊടുക്കണം. അവരെഴുതുകയും ചെയ്യുന്നത് കാരണം ഇവർക്ക് മുസ്ലിം സ്ത്രീകളെ കിട്ടണം. മഹാനായ നായിസ് ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അബ്ദുൽ അസീസിന്റെ മകൻ, ഇപ്പോൾ ഉള്ള സൽമാൻ ഇബ്നു അബ്ദുൽ അസീസിന്റെ സഹോദരൻ, അദ്ദേഹം അവിടുത്തെ രാജാവാകുന്നതിന് മുമ്പേ മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നവൻ, സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കുന്നവൻ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് ഓന്റെ പൂതി എന്താ? ഈ അടുത്ത സ്ത്രീകളൊക്കെ ഈ കെട്ടുന്നൊക്കെ രക്ഷപ്പെട്ട് നന്നായിക്കോട്ടെ പുറത്തിറങ്ങട്ടെ എന്നല്ല, മറിച്ച് അവന് പെണ്ണുങ്ങളെ കിട്ടാനുള്ള സ്വാതന്ത്ര്യം വേണം, അവന് സ്ത്രീകളെ സൗകര്യത്തിൽ കിട്ടാനുള്ള സ്വാതന്ത്ര്യം വേണം, അതിനാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നതുപോലെ ഇവരുടെയൊക്കെ മനസ്സിൽ അതാണ്. മുസ്ലിം സ്ത്രീകളെ അവരുടെ ലജ്ജ നശിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കണം. അതിന് ഇവർക്കുള്ള ഇവരുടെ ഉള്ളിലുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പുറത്തിയാടും. നേരത്തെ പറഞ്ഞല്ലോ മുനാഫിക്കുകൾ സംസാരിക്കുന്ന സന്ദർഭം അതാണ്. അള്ളാഹു പറഞ്ഞു, ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഖ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് വിദ്വേഷം വെളിപ്പെട്ടിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ കൽബിൽ ഒളിപ്പിച്ചു വെച്ചത് ഇതിനേക്കാളും മാരകമാണ്. വലിയ വിദ്വേഷം ഇതിന്റെ ഉള്ളിലുണ്ട്, പുറത്ത് ചിലതൊക്കെ ചാടിയെന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, അലൈസ മിൻകും റജുലു റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തനുമില്ലേ? കുറച്ചെങ്കിലും മാന്യതയുള്ള, മുസ്ലിം ഉമ്മത്തിനോട് സ്നേഹമുള്ള, അല്പത്തരമില്ലാത്ത, ഇത്തരം കാണിക്കാത്ത ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? മുമ്പൊക്കെ നമുക്ക് അങ്ങനെ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ഇപ്പോ അതുമില്ലാത്ത മട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പച്ചയായി പരിഹസിക്കുന്നു, ചാനലിൽ കയറിയിട്ട് പറയുകയാണ്, മൗദൂദി വണ്ണിൽ കയറിയിട്ട് പറയുന്നു, ആടുകളെ ആട് നോക്കി കഴിയുന്നു, മലഞ്ചെരുവിൽ കഴിയുന്നു, അതിലേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ. അത് സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി, ബാബു അൽ ഫിറാറു മിനദ്ദീനി ബിദ്ദീനി മിനൽ ഫിത്നി മിനൽ ഈമാൻ എന്ന അധ്യായത്തിൽ കിതാബുൽ ഈമാനിലാണ് ഇമാം ബുഖാരി ആദ്യം ആ ഹദീസ് കൊണ്ടുവന്നത്. അതായത് സ്വന്തം ദീനും കൊണ്ട് ഫിത്നയിൽ നിന്ന് ഓടിപ്പോകുന്ന അധ്യായം എന്നർത്ഥം. എന്നിട്ട് ഇമാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, അവസാന കാലത്ത് മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല സമ്പാദ്യം ആടുകളായി മാറും. അവൻ മലഞ്ചെരുവുകളൊക്കെ നിന്നിട്ട് ഫിത്നയിൽ നിന്ന് സ്വന്തം ദീനും കൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത്. എത്ര എഴുത്തിലൂടെ, എത്ര വാക്കുകളിലൂടെ, എത്ര ചാനലിൽ കയറിയിട്ടാണ് ഈ പരിഹസിക്കുന്നത്. മുമ്പ് സംഘടന വളർന്നപ്പോ ഇത് എന്താണ് ഹുലു എന്ന് പറഞ്ഞ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിനെ പരിഹസിക്കുന്നു, താടിയെ പരിഹസിക്കുന്നു, ജിന്നു സിഹർ കണ്ണേറിനെ പരിഹസിക്കുന്നു. ഭയങ്കര ഉഷാറാണ് പറയാം. എന്താ കാരണം? ഇത് വിഷയം ഹിസ്ബാണ്. ജിന്നു സിഹറൊക്കെ പുറത്ത്, ഉള്ളിൽ വേറെ പല വിഷയങ്ങളുമുണ്ട്. അപ്പൊ ഇത് പളർന്ന് ഓരോരുത്തർക്കും ഓരോ കസേര ഉറപ്പാക്കണമെങ്കിൽ അതൊക്കെ ലൈവായി കത്തിച്ചു നിർത്തണം. അപ്പോൾ ഹദീസിനോട് എന്തൊരു സ്നേഹമാണ്, ഹദീസ് നിഷേധിക്കുന്നവരോട് എന്തൊരു വെറുപ്പാൻ ഇത്തോടെ പോയി. ഇത് ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ലേ? നിങ്ങളുടെ ഹദീസിനോടുള്ള സ്നേഹമൊക്കെ ആദ്യമായി പോയോ? ഇതാണ് സഹോദരങ്ങളെ വജ്ഹൈൻ, രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞത്. താനി മുനാഫിക്കുകളുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരിഹസിക്കുക. നിങ്ങൾ പറ സഹീഹ് ബുഖാരിയിൽ അങ്ങനെ ഒരു ഹദീസില്ലേ? ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം, അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. കളിയാക്കിയാൽ പോരാ, അങ്ങനെയാണല്ലോ കളിയാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരിഹസിക്കുക. ചില ആളുകൾ പറഞ്ഞല്ലോ ചാർജയിലുള്ള നീട്ടി പ്രസംഗിക്കണം, മൗലവി പറഞ്ഞില്ലേ വഴിയിലൂടെ പോകുമ്പോൾ അങ്ങോട്ട് തള്ളണം എന്നാണ് അത്രേ, தீயும் முஸ்லீம் இந்த தீயும் காஃபிர் இந்த தீயும் காணாம பாடல நான் சார் வலாவும் பராவுக்கு மானசிக ரோகிகளை படிக்கொள்ளும் இங்கே நோக்குதுங்க ஹதீஸுகளே பரிசுக்க யாதொரு மாட்டி இல்ல கள்ள ஆரோபணங்கள் அதே ஆ பிரசங்கத்தில் தான் அயாள் பண்ணு எந்த தனி ஐஎஸ்டின் அங்கே தான் அயால் பண்ணது ஐஎஸ்டின் ஆசயமான இவர் பிரச்சரிப்பிக்கிறது இதே ஆள் முன்பு எத்தையோ ஸ்தலத்து கரஞ்சு பிரசங்கிச்சிட்டு എന്താണ് നമ്മളെ കുറിച്ച് ഇങ്ങനെ കള്ള ആരോപണങ്ങൾ പറയുന്നു, നമ്മൾ ജിന്നിനെ വിളിക്കുന്നു, മലക്കിനെ വിളിക്കുന്നു എന്ന് പറയുന്നു, ആയിഷാ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ആരോപണത്തിന്റെ കഥ പറഞ്ഞു, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീമെന്ന് നീട്ടി നീട്ടി പറഞ്ഞു, ഇത് വല്ലാത്ത ദുരാരോപണമാണ് എന്ന് നീട്ടി നീട്ടി പറഞ്ഞു. ആ നീതിബോധവും ഈ സങ്കടപ്പെടലൊന്നും ഇതിൽ ബാധകല്ലേ? എന്താ കാരണം? ഹിസ്ബിയ അതന്നെ സംഘടനാ സങ്കുചിതത്വം. അതിൽ നിന്ന് തെറ്റിയാൽ ശത്രുവായി. അവൻ എത്ര ദീനുള്ളവനായാലും അതിലുണ്ടോ ഉറ്റമിത്രമാൻ. അപ്പൊ എന്താണ് മാനദണ്ഡം? അള്ളാഹുക്ക് വേണ്ടിയാണോ സ്നേഹിക്കുന്നത്? അല്ല, പാർട്ടിക്ക് വേണ്ടി. ഒരേ ആദർശമുള്ളവൻ, തൗഹീദുള്ളവൻ, സുന്നത്തുള്ളവൻ, എത്ര ദീനിനോട് അടുപ്പുണ്ടെങ്കിലും സംഘടനയിൽ സജീവമല്ലെങ്കിൽ ആളെ അടുപ്പിക്കില്ല. അതിപ്പോ സംഘടനയിൽ തന്നെ അനുഭാവിയായി നടക്കുന്ന ആളെ പോലെ ആളായാലും ശരി, മീറ്റിങ്ങിന് സ്ഥിരമായി വരുന്നവനോടും സ്ഥിരമായി വരാത്തവനോടും ഒരേ അടുപ്പാണോ? അല്ല, വ്യത്യാസം കാണിക്കും. മറ്റവനോട് ചിരിച്ചിട്ട് ഒഴിവാക്കും, അവനോട് സ്വകാര്യ സംഭാഷണങ്ങൾ കുറവായിരിക്കും, മറ്റാളോടോ വളരെ നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ എത്രയോ കാലത്ത് അനുഭവങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഈ വക അനുഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള അല്പത്തരം ആണ് ഈവരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ അല്പന്മാരിൽ പെട്ട ഒരാൾ അറിഞ്ഞത്, ഷെയ്ഖ് സുലൈമാൻ റൊഹൈലി ഹഫളഹുള്ള, അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ എടുത്തിട്ട്, അൽ ഉസൂലി അൽ ഫഖീഹ് സുലൈമാൻ റൊഹൈലി ഹഫളഹുള്ള, അദ്ദേഹം സൗദിയിൽ ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, നാല് കാര്യങ്ങളുണ്ട് സൗദി അറേബ്യയിൽ. അവിടെ നിന്ന് പല ആളുകളും ആ നാട്ടിന് അള്ളാഹു റബ്ബുൽ ആലമീൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, എല്ലാ ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും ആ നാട്ടിനെയും നാട്ടിലെ ഭരണാധികാരികളെയും അവിടുത്തെ ആളുകളെയും അള്ളാഹു കാക്കട്ടെ. അവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ആ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ആളുകളെ ഈ തീവ്രവാദ ചിന്തകളിലേക്ക്, ഐഎസിന്റെ പല ചിന്തകളിലേക്കും അവിടുത്തെ പല ചെറുപ്പക്കാരും പോയിട്ടുണ്ട്. അതിനെതിരെ ഷെയ്ഖ് സുലൈമാൻ റൊഹൈലി ഹഫളഹുള്ള അദ്ദേഹം പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടത്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ സൗദി അറേബ്യയിൽ അതുപോലുള്ള മുസ്ലിം നാടുകളിൽ ചെറുപ്പക്കാരെ ഇതുപോലുള്ള വഴികേടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ ഞാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞുതരാം, ചില ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പറഞ്ഞു. എന്താണത്? അദ്ദേഹം ഒന്നാമതായി പറഞ്ഞു, അന്നഹും യഹരിസൂന അലാ മൽഇ ഖൽബിഹി ഹിഖ്ദൻ അലാ ഉലാത്തി അംരിൽ ബലദ്. അവർ ഈ പറയപ്പെട്ട ഐഎസിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഈ നാട്ടിലെ ഇതുപോലുള്ള മുസ്ലിം നാടുകളിലെ ഭരണാധികാരിക്കെതിരിൽ ഹിഖ്ദ്, അവരോടുള്ള വിരോധം മുസ്ലിങ്ങളുടെ മനസ്സിൽ, ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ കുത്തിവെക്കും. പിന്നെ മൂന്നെണ്ണം പറഞ്ഞു, ഈ നാലും സഹോദരങ്ങളെ ഹക്കാണ്, സത്യമാണ്, നാലും ഹക്കാണ്. എന്താണ് ഇത്? നോക്കൂ, നിങ്ങൾ ഒന്നാമത് പറഞ്ഞ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, റസൂൽ പറഞ്ഞ അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്, ഗുണകാംക്ഷ പാലിക്കലാണ്, കൂറു പുലർത്തലാണ്. ആരോട്? സഹാബത്ത് ചോദിച്ച നബി ആരോടാണ്? തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. ഒന്ന്, അള്ളാഹുവിനോട് കൂറു പുലർത്തുക, വലി കിതാബിഹി അള്ളാഹുവിന്റെ കിതാബിനോട്, ഖുർആനോട്, വലി റസൂലിഹി അള്ളാഹുവിന്റെ റസൂലിനോട്, വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, മുസ്ലിം ഭരണാധികാരികളോട്, അതുപോലെ അവരിലെ സാധാരണക്കാരോട്, മുസ്ലിം ഭരണാധികാരിയോട്, അവരിലെ സാധാരണക്കാരോട്. ഈ ഹക്ക് ഇതിൽ ഓരോന്നും ഓരോ വിധത്തിലാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ഹക്ക് അതുപോലെയല്ല അവന്റെ റസൂലിനോടുള്ള ഹക്ക്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം. അതുപോലെ അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹ, കൂറു പാലിക്കൽ എന്താണ്? അത് പഠിക്കലും, അതുപോലെ അത് പാരായണം ചെയ്യലും, അത് അമലാക്കലും, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലും. റസൂലിനോടുള്ള ഇത്തിബാ, റസൂലിനെതിരെയുള്ള ആരോപണങ്ങൾ തടയുക, ഇതൊക്കെ റസൂലിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. മുസ്ലിം ഭരണാധികാരിയോടുള്ള നസീഹത്ത് എന്താണ്? സുലൈമാൻ റഹൈൽ ഇത് ഒന്നാമതായി അല്ലെങ്കിൽ ആകെ ഒരു പ്രാവശ്യം പ്രസംഗിച്ചതല്ല, എമ്പാടും തവണ സുലൈമാൻ റഹൈൽ ഹഫളഹുള്ള അദ്ദേഹവും എല്ലാ സ്ഥലമാത്രവും വിശദീകരിക്കുന്ന കാര്യമാണ്. മുസ്ലിം ഭരണാധികാരിക്കെതിരിൽ അദ്ദേഹത്തോടുള്ള നസീഹത്ത് എന്താണ്? ഭരണാധികാരിയോടുള്ള നസീഹത്ത്, ഒന്ന്, അദ്ദേഹത്തെ സ്നേഹിക്കുക, മുസ്ലിം ഭരണാധികാരിയെ സ്നേഹിക്കുക. അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, ജനങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുക. അതുപോലെ അദ്ദേഹത്തോട് അഹ്ലുൽ ഇൽം, പണ്ഡിതന്മാരായ ആളുകൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകളാണെങ്കിൽ നന്മ ഉപദേശിക്കുക. പിന്നെ ഉള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിനെതിരിൽ ജനങ്ങളെ തിരിച്ചുവിടുന്ന പ്രചാരണങ്ങൾ നടത്താതിരിക്കുക, ജനങ്ങളെ അദ്ദേഹത്തിനെതിരിൽ കലാപത്തിന് പ്രേരിപ്പിക്കാതിരിക്കുക. ഇത് ആണ് കാര്യം. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം ഈ പറഞ്ഞ ആള്, സുലൈമാൻ റഹയിലിന്റെ നാല് അടയാളങ്ങളും കൊണ്ടുവന്ന ആള് ഇത് പറഞ്ഞിട്ട് നേരെ സുലൈമാൻ റഹയിലടി ഒറ്റ വാക്ക്, ഞാൻ നേരത്തെ വായിച്ച ഒറ്റ വാക്ക് എടുത്തിട്ട് ഭരണാധികാരിക്കെതിരിൽ വെറുപ്പ് കുത്തിവെക്കലാണ് ഇവരുടെ പണി, ഹവാരിജികളുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ട് നേരെ ഇനിങ്ങോട്ടേക്ക് വന്നു. അവർ പറയും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇവിടുത്തെ ഭരണകൂടത്തിനെതിരിൽ തിരിച്ചുവിടും. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നിങ്ങൾ സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞാൽ പേടിപ്പിക്കണമല്ലോ, ആളുകൾ അങ്ങോട്ട് പോകരുതല്ലോ, അതിനുള്ള പണിയാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിം ഭരണാധികാരിയോടുള്ള ബാധ്യതകളാണ് ഞാനീ പറഞ്ഞത്. ആ ഭരണാധികാരിയെ സ്നേഹിക്കണം, അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, നസീഹത്ത് കൊടുക്കണം, ജനങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രം പറയണം. അദ്ദേഹത്തിനെതിരിൽ ആളുകളെ ഇളക്കിവിടാനോ ഭരണകൂടത്തിനെതിരിൽ കലാപം ഉണ്ടാക്കാനോ പാടില്ല. ശരി, ഇതിലെല്ലാം ഇവിടെ ബാധകമാണോ? ഇതിൽ അവസാനം ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ബാധകമാണ്. അതെന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഫിറാണെങ്കിലും ഇങ്ങനെ ചില ഷർത്തുണ്ടെങ്കിലല്ലാതെ ഭരണാധികാരിക്കെതിരിൽ തിരിയാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെയും ഈ നാട്ടിലും ശരി, ആളുകളെ ഭരണകൂടത്തിനെതിരിൽ തിരിച്ചുവിടുന്ന നിലക്ക്, കലാപങ്ങൾ ഉണ്ടാക്കുന്ന നിലക്ക് പ്രചരണങ്ങൾ നടത്താനോ കുഴപ്പമുണ്ടാക്കാനോ പാടില്ല. റോഡിലൂടെ വിളിക്കുന്ന പ്രകടനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അഹ്ലുൽ സുന്ന എതിരാൻ പല കാരണങ്ങളുമുണ്ട്, അതിലൊന്നിതാണ്. എന്നാൽ ഈ ബാക്കി പറഞ്ഞ കാര്യം ഇതെല്ലാം, ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫതുഅ്മിനു നബിബഅദിൽ കിതാബ് വതഫൂറു നബിബഅദ്, ചിലത് നിങ്ങൾ അംഗീകരിക്കുകയും ചിലത് നിഷേധിക്കുകയുമാണോ എന്നത് പറഞ്ഞതുപോലെ, ഈ സുലൈമാൻ റഹയിൽ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആണോ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നതെങ്കിൽ മുഴുവനും ഇങ്ങോട്ട് പറയണ്ടേ? മുഴുവനും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു മുസ്ലിം ഭരണാധികാരിയോടുള്ള ബാധ്യത പോലെയല്ല കാഫിറായ ഭരണാധികാരിയോടുള്ള ബാധ്യത. ഈ പറഞ്ഞ കലാപം ഉണ്ടാക്കരുത് എന്നത് ഇവിടെയും ശരിയാണ്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന്, ഭരണാധികാരിയെ സ്നേഹിക്കണം. ഭരണാധികാരിയെ സ്നേഹം ഉലമാക്കൾ എല്ലാവരും സുലൈമാൻ റഹയിൽ ഹഫളുള്ള അദ്ദേഹവും എല്ലാ ഉലമാക്കളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇനി മുതൽ പറയണം, ഈ ബിസ്നങ്കാരൊക്കെ കൽബ് തട്ട് സ്നേഹിക്കണം ഇനി നരേന്ദ്രമോദിയെ, അയാളെ സ്നേഹിക്കണം. അയാൾക്കെതിരിൽ ഒരു കല ഒരു വർത്താനം ഇനി പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല, ആർ എസ് എസിനെ വിമർശിക്കാൻ പാടില്ല. എന്താ കാരണം? അയാളുടെ പറഞ്ഞു നരേന്ദ്രമോദി ആർ എസ് എസ് കാരനാണ്, രാജ്നാഥ് സിംഗ് ആർ എസ് എസ് കാരനാണ്. ആർ എസ് എസ് ആണ് യഥാർത്ഥത്തിൽ, ആർ എസ് എസ് പൊളിഞ്ഞാൽ ബി ജെ പി പൊളിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോ അത് ചെയ്യാൻ പാടില്ല, അവർ വിമർശിക്കാൻ പാടില്ല, സ്നേഹിക്കണം, ദുആ ചെയ്യണം. അടുത്ത എല്ലാ ഉലമാക്കളും അവരുടെ ഖുതുബകളിൽ ഒക്കെ, അവരുടെ പ്രസംഗങ്ങളിലൊക്കെ അവിടുത്തെ ഉലാസുലമ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നാളെ മുതൽ എല്ലാ വിഷ്ണു പള്ളിയിലും ഖുതുബക്ക് അവസാനം ദുആ ചെയ്യട്ടെ. നരേന്ദ്രമോദിക്ക് വേണ്ടി, ആർ എസ് എസിന് വേണ്ടി, ബി ജെ പിക്ക് വേണ്ടി അള്ളാഹ് ദീർഘായുസ് ആഫിയത്തൊക്കെ കൊടുക്കാൻ ദുആ ചെയ്യട്ടെ. പറഞ്ഞത് ഹക്കാണെങ്കിൽ അതും ഇവിടെ ബാധകമാണ്. ഉലമാക്കൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണെങ്കിൽ വിമർശിക്കാൻ പാടില്ല. എത്ര ലേഖനങ്ങൾ ഇവരുടെ എന്താണ് അതിന്റെ പേര്, ദർശനോ വീക്ഷണോ അങ്ങനെയൊക്കെ എഴുതാറുണ്ടല്ലോ ആർ എസ് എസിനെതിരെ. ബി ജെ എങ്ങനെ നിങ്ങൾ എഴുതുക? നിങ്ങൾ എങ്ങനെ ജനങ്ങളെ അവർക്കെതിരിൽ പ്രേരിപ്പിക്കുക, അവർക്കെതിരിൽ കൊണ്ടുപോവുക? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഈ പറഞ്ഞത് ഇവിടെ അതും ബാധകമാണെങ്കിൽ ഇപ്പൊ സഹോദരങ്ങളെ നോക്കണം, ഈ പറഞ്ഞൊക്കെ തിരിച്ചടിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഖവാരിജികളുടെ ലക്ഷണമായി ശേഖ് പറഞ്ഞത് എന്താണ്? മുസ്ലിങ്ങളായ ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങളെ മോശമായ കാര്യം അവർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ആ സ്വഭാവം ഇവർക്കുണ്ട്, ആ സ്വഭാവം അങ്ങനെ തന്നെ ഈ കൗമിനുണ്ട്. നോക്കൂ നിങ്ങൾ എത്ര ഖുതുബകളിലാണ്, കഴിഞ്ഞ ആഗസ്റ്റ് 15നോടനുബന്ധിച്ച് ആ സമയത്താണ് ഇവരുടെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പുറത്തു വരിക, ആളുകളുടെ മുന്നിൽ മതേതരവാദിയുണ്ടൊക്കെ ആകാൻ വേണ്ടി അങ്ങനെയുള്ള ചില ആ സമയത്ത് ഇവരുടെ നേരത്തെ പറഞ്ഞ മൗദൂദി വണ്ണിൽ പോയ ആള് അയാൾ ഖുതുബ പറയുന്ന പള്ളിയിൽ പറഞ്ഞ കാര്യമാണ്, ഖുതുബയിൽ മിമ്പറിന് കയറി എന്ന് പറഞ്ഞ കാര്യമാണ് എന്ത്? ഇവിടെ ഈ നാട് നോക്കൂ നിങ്ങൾ, ഇതാ ഇന്ത്യ മഹാരാജ്യം, ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിവിടെ ഏത് നിലക്കും നമ്മുടെ ദീൻ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അറബ് നാടുകളിൽ അങ്ങനെയല്ല, അറബ് നാടുകളിൽ അങ്ങനെയല്ല, അവിടെ സ്വാതന്ത്ര്യമില്ല. ഭരണാധികാരിയെ വിമർശിക്കാൻ കഴിയില്ല. ഇവിടെ ഭരണാധികാരി നമുക്ക് ചീത്ത പറയാം, സ്റ്റേജ് കെട്ടി പെർമിഷൻ എടുത്ത് സ്റ്റേജ് കെട്ടി ഭരണാധികാരിയെ ചീത്ത പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അറബ് നാടുകളിലോ അങ്ങനെ കഴിയുകയില്ല. അപ്പൊ പിടിച്ചുകൊണ്ട് പോകും. പല മീറ്റിങ്ങുകളിലും പല സംസാരങ്ങളിലും ഒരുപാട് തവണ സംഘടനയിലൊക്കെ ഉണ്ടായ ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹവും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളും പറയാറുള്ളതാണ്, സൗദി അറേബ്യയിൽ നമ്മൾ ആരെങ്കിലും ഒരു കൊടിയും കൊണ്ട് പോയാൽ ഉടനെ കൊടിയോടെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിവിടും. ഇവിടെയോ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇഷ്ടം പോലെ. കാരണം ഈ സംഘടനയിൽ ജീവിച്ച് സംഘടനയിൽ ഉടുക്കാനും പുതക്കാനും കിടക്കാനും ഒക്കെ പിന്നെ വെള്ളത്തിന് മാത്രം വളരുന്ന ചില ജീവികളുണ്ടല്ലോ. എന്നതുപോലെ സംഘടനയിൽ ഉണ്ടെങ്കിൽ മാത്രം ശ്വാസം കിട്ടുന്ന ചില ആളുകൾക്ക് അത് സഹിക്കണ്ടാവില്ല, അവിടെ സംഘടന ഒന്നും പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ വിമർശിക്കുകയാണ്. ഇങ്ങനെ മുസ്ലിങ്ങളായ മനുഷ്യരുടെ ഉള്ളിൽ കൽബിൽ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുള്ള ഹെക്കത് ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവം ഇവർക്കാണ്. അതാണ് ശേഖ് അവിടെ ഉദ്ദേശിച്ചതും, ഹവാരിജികളുടെ സ്വഭാവമായി. എന്നിട്ട് അത് നമുക്ക് ആരോപിക്കുക. അപ്പൊ ബാക്കിയുള്ളതും ഭരണാധികാരി അവിടുത്തെ ഭരണാധികാരിയോടുള്ള അതേ ഹുക്കുമാണ്, അതേ ബാധ്യതകൾ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ പാലിക്കാതെ സ്നേഹിക്ക്, ദ്വാ ചെയ്യ്, അവർക്കെതിരെയുള്ള എഴുത്തും വർത്താനൊക്കെ നിർത്തിക്കോ. നിങ്ങൾ ധർണ നടത്താനും ഇതിനൊക്കെ പോകാറുണ്ടല്ലോ, ആ ഇതിനടക്കം പോകാറുണ്ട്. മുജാഹിദ് സെന്ററിന് പൈസ കൊടുത്തിട്ടാണ് മുമ്പ് എന്താണ് പാഠപുസ്തക സമരം അതിനൊക്കെ സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് പോകുമ്പോൾ പോയവർക്കൊക്കെ ടീ എവിടുന്ന മുജാഹിദ് സെന്ററിനാണ്. പാടുണ്ടോ ഇവരൊക്കെ അതിൻ്റെ ബാക്കിയുള്ള അതിന് നിങ്ങൾ ഇങ്ങനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഭരണാധികാരികൾക്കെതിരിലൊന്നും നടത്താൻ അവിടെ ഇത് പാടുണ്ടോ? ധർണ പാടുണ്ടോ? അവർക്കെതിരെ സംസാരിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. എന്നാൽ അത് ചെയ്യുക, എന്നിട്ട് ഭരണാധികാരികളോട് ശേഖ് ഉണ്ടെന്ന് പറഞ്ഞ ബാധ്യത ഇങ്ങനെ വിശദീകരിക്കുക. ഇതെന്തിനു വേണ്ടിയാ? ജനാധിപത്യം അതേതരത്തും അത് കുഫർ, അത് പാടില്ലെന്നും അത് കുഫറാണെന്നും പറയുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക, ഖവാരിജികളുടെ ലക്ഷണമാണ്. പറഞ്ഞ സുലൈമാൻ റുഹൈലയെ തന്നെ ആദ്യം ഖാരിജിയാക്കി. ഖവാരിജികൾ കൂട്ടത്തിൽ ആദ്യം ഇയാൾ ആരാണ് ഉദ്ധരിച്ചത്? ആ സുലൈമാൻ റുഹൈലയാക്കി. കാരണം സുലൈമാൻ റുഹൈലി അടക്കം ഹഫ്ളഹുല്ലാ അവിടെയുള്ള മുഴുവൻ ഉലമാക്കളും ഇത് കുഫറാണെന്ന് പറയുന്ന ആളുകളാണ്. എത്രയാണ് നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞ സംസാരങ്ങളിൽ? ഒന്നിന് വരെ മനുഷ്യന്മാരെ മുന്നിൽ പറയാൻ പറ്റിയൊരു മറുപടി പറയാൻ പറ്റിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവിടുത്തെ എല്ലാ ഉലമാക്കളും അതാണ് പറയുന്നത്. അപ്പൊ അവരൊക്കെ ഖവാരിജികളാണ്. എന്താണ് ഈ പറയുന്നത്? മനുഷ്യന്മാർക്ക് ഇത്ര ഉറപ്പില്ലാതെ പോയാൽ എന്താണ് ചെയ്യേണ്ടത്? പണ്ട് ഒരു കഥയുണ്ട്, ഒരു ഹക്കീമിന്റെ കഥ. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ? ഹക്കീം ഡോക്ടർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഡോക്ടർക്ക് ഹക്കീം എന്ന് പറയാറുണ്ട്. അപ്പോ പണ്ടൊരാള് വൈദ്യം പഠിക്കാൻ തീരുമാനിച്ചു, ഡോക്ടറാകാൻ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറാകാൻ തീരുമാനിച്ചിട്ട് അയാള് ചെന്ന് നോക്കി ഒരു ഡോക്ടറെ, ഒരു വൈദ്യനെ. അപ്പോൾ വൈദ്യൻ എന്താണ് ചെയ്യുന്നത്? അയാളടുത്ത് രോഗികൾ വരുന്നു. രോഗികൾ വന്നിട്ട് അയാൾ ചോദിക്കുന്നു എന്താണ് രോഗം? അപ്പോൾ രോഗം പറയുന്നു. അപ്പോൾ പറയുന്നു വായ തുറക്ക്, വായ നോക്കുന്നു, ഒന്ന് വയറ്റിൽ പിടിച്ചു നോക്കുന്നു. എന്നിട്ട് അയാൾ പെട്ടിന്ന് ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നു. ഞാൻ വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇത്ര സിമ്പിളാണല്ലോ ഡോക്ടറാന്നുള്ളത്. വരുന്ന ആളുകളോട് ചോദിക്കുക എന്താണ് രോഗം, വായ തുറന്ന് നോക്കുക, വയറൊന്ന് നോക്കി നോക്കുക, പെട്ടിന്ന് മരുന്നെടുത്ത് കൊടുക്കുക. അപ്പൊ ഇയാൾ ഹക്കീമാകാൻ തീരുമാനിച്ചു, ഇയാളും ഡോക്ടറാകാൻ തീരുമാനിച്ചു. അങ്ങനെ മൂപ്പര് ഇതേപോലെ ഒരു പെട്ടിയിൽ കുറെ മരുന്നായിട്ട് ഇറങ്ങി ചികിത്സിക്കാനിരുന്നു. സ്വാഭാവിക ആളുകൾ ചികിത്സിക്കാൻ വന്നു. എന്താ രോഗം? വയറുന്നു. വയറുനക്കി മരുന്നെടുത്ത് കൊടുത്തു. സ്വാഭാവികമാണ് കുറെ ആളുകൾ ഇയാൾ കാരണത്താൽ ബർസഖിലേക്ക് പോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേളി ഇദ്ദേഹത്തെക്കുറിച്ച് നാട്ടിലാകെ പ്രചരിച്ചു. അങ്ങനെ ഇരിക്കുക അവിടെയുള്ള ചില കുട്ടികൾ, ചില ചെറുപ്പക്കാർ കുട്ടികൾ എന്ത് ചെയ്തു? ഇയാളൊരു കഴുതപ്പുറത്താണ് പോയിരുന്നത്. കഴുതപ്പുറത്താണ് ഇയാളുടെ സഞ്ചാരം. അപ്പോൾ ഇയാളുടെ കഴുതപ്പുറത്ത് ഒരു കവിത എഴുതി വെച്ചത്രേ ഈ കുട്ടികൾ. എന്താണ് കഴുത പാടുന്നതായിട്ട് ഒരു കവിത. ആ കഴുത പാടി എന്താണ്? ലവാൻ സഫദ്ദഹുറു കുന്തു അർക്കം. ഈ നീതിയുടെ ഒരു കാലം വന്നിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ പുറത്ത് കയറി സഞ്ചരിക്കുമായിരുന്നു. ഇയാളിപ്പോൾ എൻ്റെ പുറത്താണല്ലോ, ഞാൻ ഇയാളുടെ പുറത്ത് കയറി സഞ്ചരിക്കുമായിരുന്നു. കാരണം ലിഅന്നനി ജാഹിലും ബസീത്തുൻ, എൻ്റെ ജഹിൽ ബസീത്താണ്. രണ്ട് ജഹിലുണ്ട്, ഒന്ന് ജഹിൽ ബസീത്ത്, ഒന്ന് ജഹിൽ മുറക്കം. ജഹിൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ ആൾ ജാഹിലാണ്, വിവരമില്ല. പക്ഷെ വിവരമില്ല എന്നുള്ള കാര്യം അവനറിയാം, ഞങ്ങൾക്ക് വിവരമില്ലാത്ത ആളാണ്. എന്നവനറിയാം, അവൻ പഠിക്കും, പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ ജഹിൽ മുറക്കമായാലോ? അതിനാണ് സുലൈമാൻ റഹീലെ കൊണ്ടുവന്ന ആളാണ് അതിനുള്ള ഉദാഹരണം. ഒന്നിക്കിൽ അതാണ്, അല്ലെങ്കിൽ കരുതി കൂട്ടി അള്ളാഹുന്റെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ആളുകളെ പിഴവിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യത്തേതാണെങ്കിൽ അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, നേരായ ദീനിലേക്ക് എത്തിക്കട്ടെ. രണ്ടാമത്തേതാണെങ്കിൽ അള്ളാഹു അയാളുടെ ഷറിൽ നിന്ന് നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ കഴുത പാടിയതായി എഴുതിയില്ല, എന്നെ നീ ജാഹിലും ബസീത്തും, എന്റെ ജഹിൽ ബസീത്താണ്. എന്നാൽ എൻ്റെ പുറത്തേറിന ആളുണ്ടല്ലോ, ഓൻ്റെ ജഹൽ മുറക്കവാണ് എന്ന് കുട്ടികൾ ആരും എഴുതി വെച്ചത്ര. ഈ ഒരു കഥ, ഈ ഒരു കവിത ഉലമാക്കൾ ജഹലു ബസീത്തും ജഹലു മുറക്കബും വിവരിക്കാൻ വേണ്ടി ധാരാളമായി പറയുന്നതാണ്. അപ്പൊ എന്നതുപോലെയാണ് ഇവരുടെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഭരണാധികാരിന്റെ കഥ. പിന്നെ മൂപ്പർ രണ്ടാമത്തെ ലക്ഷണം ഖവാരിജികളുടെ ലക്ഷണമായി പറഞ്ഞു. എന്താണ്? അയാൾ പറഞ്ഞു, അന്നഹും യഹ്രിസൂന അലാ മിൽഇ അലാ മൽഇ ഖൽബി ശാബ്ബി കുർഹൻ ലിൽ ഉലമാ. അവർ ശ്രമിക്കുന്നു, ഖവാരിജികൾ ശ്രമിക്കുന്നു ചെറുപ്പക്കാരുടെ ഖൽബിൽ ഉലമാക്കളോടുള്ള വെറുപ്പ് നിറക്കുവാൻ. വളരെ ശരിയാണത്. നോക്കൂ, നിങ്ങൾ സൗദി അറേബ്യയിൽ അടക്കമുള്ള ഖവാരിജികൾ അവരെന്താണ്? അവർ പറയും ഉലമാക്കളെ കുറിച്ച്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ എന്ന് തുടങ്ങി സലഫി ലോകത്ത് അറിയപ്പെടുന്ന ഉലമാക്കളെ കുറിച്ചൊക്കെ വെറുപ്പ് പറയും. അവരൊക്കെ ഡോളറിന്റെ ഉലമാക്കളാണ്, ഭരണാധികാരികൾക്ക് വേണ്ടി തോന്നിവാസത്തിന് കൂട്ടി നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള ചിന്തയാണ് അവർ ചെറുപ്പക്കാരുടെ മനസ്സിൽ കുത്തിവെക്കുക. ഇത് നിങ്ങൾ എവിടെ കണ്ടോ? ഇങ്ങനെ ഉലമാക്കളെ കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടോ എങ്കിൽ സൂക്ഷിച്ചോളൂ, ഖവാരിജിയത്തിലേക്കാണ് പോവുക. ഇതാണ് ഷെയ്ഖ് പറഞ്ഞത്, വളരെ വ്യക്തമാണ്. മൂപ്പര് ഇതെടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു. നേരത്തെ മൗദൂദി വണ്ണിൽ പോയ ആൾ മൗദൂദി വണ്ണിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ ചാനലുകാരനോട് അന്യമതസ്ഥരുടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞായിരുന്നല്ലോ ഉത്തരം ആളെ ഇഷ്ടാക്കാൻ വേണ്ടിട്ട്. സംഘടനാ മീറ്റിങ്ങിൽ ചെയ്യുന്നവരെ ചെയ്തതാണ്, പക്ഷേ ഇത് ആളുകൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. സംഘടനാ മീറ്റിങ്ങളൊക്കെ അങ്ങനെയല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കാര്യമാണികൾ ചോദിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളെ സ്വീപ്പാക്കി കളയും. എന്നതുപോലെ ഈ പരിപാടിയാണ് അവിടെ ചെയ്തത്. അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറയും, ഇപ്പൊ ജനാധിപത്യം പാടില്ല എന്ന സൗദിയിലെ ഫത്വ ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ പറ്റുമോ? അപ്പോൾ അവിടെ അങ്ങനെയാണ് ചോദ്യം. ഇതോ ഇത് കട്ട് ആൻഡ് പേസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വിശദീകരിച്ചാൽ മതി. പക്ഷേ ഇത് നേരെ വീൽ അവൻ്റെ വക ദുർവ്യാഖ്യാനം. ഉലമാക്കളോടുള്ള വെറുപ്പ് നിറക്കലാണ് ഖവാരിജികളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവർ പറയും നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ കേരളത്തിൽ ഉലമാക്കലില്ല, ഇവിടെ ഉലമാക്കൽ, ഇവിടെ ആരും പണ്ഡിതന്മാരില്ല, അതുകൊണ്ട് വേറെ ചില നാടുകളിൽ മാത്രമാണ് പണ്ഡിതന്മാരുള്ളത് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരോടുള്ള വെറുപ്പ് നിറക്കും. ഇതാണ് പഴയ പരിപാടി. എല്ലാ ഇവിടുത്തെ വിവരം കിട്ടുന്ന ആളുകളെയും വിവരമില്ലാത്ത ആളുകളെയും ആ വിവരമില്ലാത്ത ആളായി തന്നെ നിലനിർത്തണം. കാരണം എന്നാലേ ഇവൻ ആലിമാൻ പറ്റുള്ളൂ. എല്ലാവരും പഠിച്ചാൽ പിന്നെ ഓനെന്ത് വിലയാണ്? മൂക്കില്ലാത്ത രാജ്യത്തല്ലേ മുറിമൂക്കിന് എന്തെങ്കിലും വില ഉണ്ടാവുള്ളൂ? എല്ലാവർക്കും മൂക്ക് വെച്ചാലോ വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നിലനിർത്തണം. അതുകൊണ്ട് പറയുകയാണ് ഇവിടെ ഒന്നും പണ്ഡിതന്മാരില്ല എന്ന് പറഞ്ഞു. ശരി, ഇവിടെ തന്നെ ഈ മഹാന്മാരായ ഉലമാക്കൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഇയാൾ സുലൈമാൻ റഹ്മാനെ ഉദ്ധരിച്ചു? ഇവിടെ ആരെങ്കിലും ഉദ്ധരിച്ചാൽ പോരെ? ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യന്മാരെ മുന്നിൽ പറയാൻ പറ്റുന്ന ഒരാൾ ഒരാളും ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ ഉദ്ധരിച്ചാൽ പോരെ? എന്തിനാ സുലൈമാൻ റഹ്മാനെ പിന്നാലെ പോയത്? അപ്പൊ നോക്കൂ നിങ്ങൾ, തനാഖുദുൽ ഖൗലി യദുല്ലു അലാ ബുത്തലാനി, വൈരുദ്ധ്യം അത് ബാത്തിലാണെന്ന് തെളിയിക്കും വാക്കിലുള്ള വൈരുദ്ധ്യം. അപ്പൊ ഇവിടെ ആലിമങ്ങളില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനിയും പറയും, ഇനിയും പറയും, കേരളത്തിൽ ഒറ്റ ആലിമുമില്ല, ഒരു ആലിമുമില്ല. കാണിച്ചതാണെങ്കിൽ പേര് പറയും, ആരാലിമ ഇയാളിക്കാക്ക ഏതോ അവിടുത്തെ ആലിമ. താലിബ് ഇൽമെന്ന് പറഞ്ഞോട്ടെ, കേൾക്കാൻ ഒരു രസമുണ്ട്, വിദ്യാർത്ഥിയാണെന്ന് താലിബ് ഇൽമെന്ന് പറയട്ടെ. പക്ഷെ ആലിമാണെന്ന് പറയാൻ പറ്റിയ ഒരാളിവിടെ ഇല്ല. ശരിയാണത്, കേരളത്തിലില്ല. ആരാണ് ആലിമെന്ന് പറഞ്ഞാൽ? ഉലമാക്കുകൾ അതിന് പല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആലിമെന്ന് പറഞ്ഞാൽ മൈക്ക് എടുത്തിട്ട് പ്രസംഗിക്കുന്ന എല്ലാവരും ആലിമാണ് നിങ്ങൾ വിചാരിക്കരുത്. ആലിമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ നന്നായി പഠിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നന്നായി പഠിച്ചിട്ടുള്ള, അതിലെ സഹീഹും ദഈഫും വേർതിരിക്കാൻ അറിയുന്ന, നാസിഖും മൻസൂഖും അറിയുന്ന, ദുർബലപ്പെടുത്തിയ നിയമം ഏത്, ദുർബലപ്പെടുത്തപ്പെട്ട നിയമം ഏത് എന്നറിയുന്ന, മുത്തലഖും മുഖയ്യതും അറിയുന്ന, പൊതുവായ നിയമം ഏത്, പ്രത്യേകമായ നിയമം ഏത് എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോഴുള്ള ഒരു മസാലക്ക് പഴയ മസാല വെച്ച് അതിന് വിധി പറയാൻ സാധിക്കുന്ന മഹാന്മാരായ ഉലമാക്കൾ, അവരെയാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു ഇന്ന് സൗദി അറേബ്യയിലുള്ള ഷെയ്ഖ് സുലൈമാൻ റഹ്മാൻ ആരെയാണ് ഉദ്ദേശിച്ചത്, ആ ഉലമാക്കൾ നമ്മൾ ഉലമാക്കളായി കാണുന്നു. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ, അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് അൽ ബദർ തുടങ്ങിയ ഉലമാക്കൾ നമ്മൾ ഉലമാക്കളായി കാണുന്നു. ആ ഉലമാക്കൾ ഉലമാക്കളല്ലെന്നും അവർ ഡോളറിന്റെ ഉലമാക്കളാണെന്ന് പറയുന്ന ഖവാരിജികളെയും ഞങ്ങളെയും നിങ്ങൾ എങ്ങനെ കൂട്ടിക്കെട്ടാനാണ്? സുബ്ഹാനക ഹാദ ബുഹ്താനുൻ അളീം. അള്ളാഹു എത്ര പരിശുദ്ധൻ, ഇത് വ്യക്തമായ കള്ളക്കഥയാണ്. കാരണം ഖവാരിജികൾ ഏത് ഉലമാക്കളെയാണോ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്, അവരൊക്കെ തലക്ക് വിലയിട്ടിട്ടുണ്ട്. ഖവാരിജികൾ ഐഎസും അൽ ഖായിദയും പോലുള്ള എല്ലാ വൃത്തികെട്ട കക്ഷികളും ആ ഉലമാക്കളെ കൊല്ലുമെന്നാണ് അവർ പറയുന്നത്. അവരൊക്കെ ഈ ഭരണാധികാരികൾക്ക് വേണ്ടി സത്യം മൂടി വെക്കുന്നവരാണെന്നാണ് ഈ ഐ എസ് പറയുന്നത്. നമ്മൾ ആ ഉലമാക്കളെ സ്നേഹിക്കുകയും ഈ ഐ എസിനെയും അൽഖായുദയും വെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ കുറിച്ച് പറയുകയാണ്, എന്ത്, നമ്മൾ ആ ഉലമാക്കൾക്കെതിരാണ്. ആ ഉലമാക്കളാണ് സുലൈമാൻ റുഹൈലി ഉദ്ദേശിച്ചത്, അല്ലാതെ നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി കളിക്കുന്ന ആളുകളല്ല. ഉലമാക്കളുടെ വലിയൊരു ലക്ഷണം പല ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുള്ള, എന്താറിയോ, അങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് അവർ ഹിസ്ബി ആയിരിക്കൂല. ആ അവരൊരു ഹിസ്ബിൻ്റെ ആളുകളായിരിക്കുകയില്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഹിസ്ബിനും ലോകത്ത് ഏത് പാർട്ടി ഉണ്ടോ അവർക്ക് ഉപദേശം കൊടുക്കുന്ന, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടി ശരിയല്ല, ഇത് നിർത്തിവെക്കണം എന്ന് ഈ ആലിമു തന്നെ ഒരു ഹിസ്ബിൻ്റെ ആളായാലും അതെങ്ങനെ സാധിക്കും? ഇങ്ങനെയുള്ളവരാണ് ഉലമാക്കൾ. അവരാണ് മർജ, നമുക്ക് ദീനിൽ സംശയങ്ങളുണ്ടായാൽ മടങ്ങേണ്ട ആളുകൾ. ഇതോ ഉടുത്താറ ആലിമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷവും മാസം വെച്ച് പിളരുന്ന സംഘടനകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ആളുകളോ? കുറച്ചു കാലം ഇതിൽ പിന്നെ തോന്നി അപ്പുറത്താണ് കുറച്ചുകൂടി പ്രസംഗങ്ങളും ആളുകളൊക്കെ ഉള്ളത്. ടീ ഒക്കെ നന്നായി കിട്ടണമെങ്കിൽ അപ്പുറം പോകണം, അതുകൊണ്ട് അപ്പുറത്തേക്ക് ചാടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ തന്നെ ഇപ്പുറത്തേക്ക് ചാടും. ഇവരെയാണ് ഇവിടുത്തെ പൊതുസമൂഹം ആലിമാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുകളിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. അതുകൊണ്ടാണ് നമ്മൾ ഉലമാക്കളെ കുറിച്ച് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് എന്ത്, ഇവർ പറഞ്ഞു പണ്ഡിതന്മാർ എന്ന്, ഇവിടെ ഇല്ലേ പണ്ഡിതന്മാർ, ഇവിടെ ഇല്ലേ പണ്ഡിതൻ. പണ്ട് ഈ സംഘടനയിൽ ഇപ്പുള്ള ഒരു യുവജന നേതാവ് നമ്മളൊരു സുഹൃത്തിനോട് പറഞ്ഞത്, ഇവൻ അറബിയൊക്കെ പഠിച്ചു ഉലമാക്കളെ കിതാബൊക്കെ വായിക്കും എന്ന് പറഞ്ഞു. ഉലമാക്കളെ കിതാബൊന്നും വായിക്കാം, അതൊക്കെ നമ്മൾ ജമിയത്തുലമ വായിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും, നീ സ്വന്തമായിട്ട് വായിക്കരുത്, ജമിയത്തുലമ വായിക്കും എന്നിട്ട് നമുക്ക് പറഞ്ഞു തരും. കാരണം പേരെങ്ങനെയാണ്, ജംഇയ്യത്തുൽ ഉലമ എന്നാണ് പേര്. പക്ഷെ ആളുകളോ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ആളുകളാണ്. അങ്ങനെ ഇങ്ങനെയാണ് ഇവിടുത്തെ ഹിസ്ബിൻ്റെ ആളുകളുടെ കഥ, സംഘടനകളുടെ കഥ ഇതാണ്. ഇവരെയാണ് ഉലമാക്കളായി ഇങ്ങനെ ആളുകൾ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉലമാക്കളെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വിലയില്ലാത്ത എന്തുകൊണ്ടാണ്? യഥാർത്ഥ ഈ പറഞ്ഞ ഉലമാക്കളെ കുറിച്ച് പറയുമ്പോൾ വിലയില്ലാത്ത എന്താ? ഇവർ ഇവരൊക്കെ കേൾക്കുന്നത് ആലിമാണെന്നാണ്. പ്രസംഗിക്കാൻ വരുമ്പോൾ തന്നെ അങ്ങനെയാണ് പരിചയപ്പെടുത്തുക, പ്രശസ്ത പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ ഇന്നാൾ ഇതാ പ്രസംഗിക്കുന്നത്. പണ്ഡിതൻ്റെ അപ്പോൾ നേരെ അറബിയാണ് ആലിം. അപ്പോൾ ഷെയ്ഖ് അൽബാനി എന്ന് കേട്ടാലും ഇവിടുത്തെ ഏതെങ്കിലും മൗലവിൻ്റെ പേര് കേട്ടാലും ആളുകൾ വിചാരിക്കും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ഇപ്പം നോക്കി പയ്യന്നൂരുള്ളൊരു പള്ളിയിൽ നിന്ന് അറിയപ്പെട്ട സംഘടനയിലെ നേതാക്കന്മാർ കുറച്ചു കാലം മുമ്പ് ചോദിച്ചത് ആരുടെ ഈ അൽബാനി എന്ന് ചോദിച്ചതാണ്. അയാളുടെ വാക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇവരുടെ നിലവാരം. ഇങ്ങനെ ഇതേ ചോദ്യമാണ് ഇപ്പോൾ ഷെയ്ഖ് മുഖബിലിനെ കുറിച്ച് ചോദിക്കണേ, കാരണം ഇവർ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഖബിൽ ഇബ്നു ഹാദി അൽ വാദഇ റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ബാസ് ഇബ്നു ഉസൈമിനെ പോലെയുള്ള ആളുകൾ മുജദ്ദിദാണെന്നും, യമനിലെ മുജദ്ദിദാണെന്നും, അതുപോലെ നിങ്ങൾ അദ്ദേഹത്തിന് പോകണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെയ്ഖ് മുഖബിലിനെ കുറിച്ച് ഇപ്പം ഇവർ ഇതാണ് പറയുന്നത്. നേരത്തെ അൽബാനിയെ കുറിച്ച് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ കുറച്ച് പേരും വെച്ചിട്ടുണ്ട് അൽബാനിയൊക്കെ പരിഗണിക്കേണ്ട ആളാണ് എന്ന് തോന്നിയിട്ടുണ്ട് കുറെ കേട്ടപ്പോൾ. അതുപോലെ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇൻഷാഅല്ലാഹ്. അപ്പം ഇങ്ങനെയാണ് ഉലമാക്കളെ കുറിച്ച് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ ഭരണാധികാരിൻ്റെ ഖവാരിജുകളുടെ സ്വഭാവം ഇവർക്കാണ് ചോദിച്ചത്, ഉലമാക്കളുടെ വിഷയത്തിലും ആ സ്വഭാവം ഇവർക്കാണ് ചോദിച്ചത്. കാരണം നോക്കൂ നിങ്ങൾ, നമ്മൾ പല വിഷയങ്ങളിലും ഈ സൗദിയിലെ ഉലമാക്കളുടെ കാര്യം പറഞ്ഞാൽ ഇവരെന്താ പറയാറുള്ളത്? അത് സൗദിയിലെ ഉലമാക്കൾ, അവർക്കെടുത്ത് സാഹചര്യം മനസ്സിലാവുകയില്ല. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലൊക്കെ ഓ സാഹചര്യം വാക്കായിട്ട് ഇതിഹാസം വരും, അവർക്കെടുത്ത് സാഹചര്യം, ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാനാരെ നമ്മളെ സംഘടനാ നേതാക്കന്മാർക്കാണ്. അതുകൊണ്ട് നമ്മൾ അവരിലേക്ക് മടങ്ങിയാൽ മതി. ഇങ്ങനെ ഉലമാക്കളെ കുറിച്ച് മോശം ചിന്ത ജനങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരാ? ഇവരാണ്. ഉലമാക്കൾക്ക് വാക്ക മനസ്സിലാവുകയില്ല. വാക്ക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം, അവർക്ക് കിതാബ് സുന്നത്തെ അറിയുള്ളൂ, ഇവിടുത്തെ സാഹചര്യം അവർക്കറിയില്ല. വാക്ക അറ സാഹചര്യം, ഇതേ വാക്കാണ് ഖവാരിജുകൾ പറയാറുള്ളത്. വാക്ക അറിയില്ല, സാഹചര്യം അവർക്കറിയില്ല. ഖവാരിജുകളോട് എന്നാൽ പൂർണ്ണമായിട്ട് ഐ എസ് ഒന്നും ആയിട്ടില്ല, എന്നാൽ അതിലേക്ക് ആളുകളുടെ മനസ്സ് പാകപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്, നമ്മൾ അവരെ വെറുക്കുന്നു അള്ളാഹുവിന് വേണ്ടി. അങ്ങനെയുള്ള ആളുകളും പറയുന്നത് ഇങ്ങനെയാണ്, എന്ത്, ഐ എസിനെ കുറിച്ച് അവിടുത്തെ വലമാക്കൾ പത്ത് പറയാൻ കാരണം എന്താ, എതിരായി പറയാൻ കാരണം അവർക്ക് ഐ എസിന് മനസ്സിലായിട്ടില്ല, അവർക്ക് വാക്ക മനസ്സിലായിട്ടില്ല എന്ന്. പിന്നെ വാക്കി തിരുന്നതായിരിക്കും ഇവനാണ്, ഈ ഇവിടെ ഇരിക്കുന്ന നെറ്റ് നോക്കിയിരിക്കുന്ന ഇവനാണ് അവിടുത്തെ സൗദി അറേബ്യയിലെ വാക്കയും ഇറാഖിലെ വാക്കയും ഒക്കെ തിരിഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയുന്നു ഇൽമും കിതാബിലെയും സുന്നത്തിലെയും ഇൽമും വാക്കയും മനസ്സിലായിട്ടുള്ളത് ഉലമാക്കൾക്കാണ്. ആ വാക്കയെ മനസ്സിലാകുകയില്ല എന്ന ഖവാരിജുകളുടെ വാദം ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഉലമാക്കളെ കുറിച്ച് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ ഇവർ പറയുന്നത്. എത്ര വിഷയങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാക്കയെ മനസ്സിലാവില്ല, ഇവിടുത്തെ സാഹചര്യം മനസ്സിലാവുകയില്ല എന്നിവർ പറയാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനും യഥാർത്ഥത്തിൽ ഇവർക്കാണ് ഖവാരിജുകളോട് യോജിപ്പുള്ളത്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള വിഡ്ഢി തങ്ങൾ വിളിച്ചു കൂവിയ ഈ നാലടയാളങ്ങൾ കുറെ ആളുകൾ ഇങ്ങനെ അടിച്ച് പ്രചരിപ്പിക്കാൻ. ഏ പി കാന്തപുരം മുസ്ലിം അനുയായികളുടെ മാതിരി തലയുള്ള ചില ആളുകൾ, അതുപോലെ ബുദ്ധി മരവിച്ച ചില ആളുകളാണ് ഇങ്ങനെ അടിച്ചു. കാരണം ഓന് ഖവാരിജ് എന്താന്ന് പറയുന്നത്, ഖവാരിജുകളുടെ അഖീദ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല, അഹ്ലു സുന്നത്തിന്റെ അഖീദ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല, എന്നിട്ട് വലിയ ആളെ പോലെ ഈ നാല് ലക്ഷണങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെയുള്ള അനുയായികൾ ഉള്ളിടത്തോളം കാലം ഇവർക്കൊക്കെ സുഖിച്ച് മുന്നോട്ട് പോകാം. ദുനിയാവിൽ പരലോകം നിങ്ങൾ സൂക്ഷിച്ചോളും. അതുപോലെ നോക്കൂ, മൂന്നാമത്തെ കാര്യം ഇയാൾ പറഞ്ഞു, മൂന്നാമത്തെ അടയാളമായി ഇയാൾ പറഞ്ഞത് എന്താണ്? അവർ പറയുന്നു, അന്നഹും യഹരിസൂൻ അലാ മിൽഇ ഖൽബി ഖൽബിഹി സവാദൻ അലാൽ മുജ്തമ. ഈ ഖവാരിജുകൾ ഷെയ്ഖ് സുലൈമാൻ റഹീലി പറഞ്ഞു, ഇയാളടുത്ത് ഉദ്ധരിച്ചു, സുലൈമാൻ റഹീലി പറഞ്ഞു, സമൂഹത്തെക്കുറിച്ച് മോശമായ ചിന്ത ഇവിടുത്തെ സമൂഹം ശരിയല്ല, മുജ്തമ ശരിയല്ല എന്ന് പ്രചരിപ്പിക്കും. സൗദി അറേബ്യയിൽ തൗഹീദുള്ള നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ള നല്ലവരാണ്, അവിടെ ഖൈർ ബാക്കിയുണ്ട്, ഖൈർ ബാക്കിയുണ്ടെങ്കിൽ അത് അവിടെയാണ്. അങ്ങനെയുള്ള നാടിനെക്കുറിച്ച് പറയും സമൂഹം ശരിയില്ല, അവിടെ അങ്ങനെ മുസ്ലിം നാടുകൾ അങ്ങനെ കുഴപ്പം നടത്തുന്ന എന്താണ് നമ്മൾ ഭരണാധികാരി ജിഹാദ് ചെയ്യാത്തത്, അവിടെ പോയിട്ട് അമേരിക്കക്കെതിരെ എന്താണ് ജിഹാദ് എടുത്തത് എന്നൊക്കെ രാഷ്ട്രീയത്തിലെത്തിയാൽ, ഭരണസ്ഥാനത്തെത്തിയാൽ ഭരണാധികാരികൾക്ക് മാത്രം മനസ്സിലാകുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അഭിപ്രായം പറയുന്നത് പോലെയല്ല, അവിടെ ഭരണത്തിലെത്തിയാൽ അത് പ്രത്യേക വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടുന്ന് ഒന്നും തിരിയാതെ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് പോലെയല്ല, ഭരണത്തിലെത്തിയ ആളുകൾക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നതിനേക്കാളും മനസ്സിലാവും. അവർ ചെയ്യുന്നതിന് അവർക്ക് പിന്നിൽ, അവർക്ക് അതിൻ്റെ പിന്നിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. ഇങ്ങനെ സമൂഹത്തെ വെറുക്കുക, സമൂഹത്തോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുക, എന്നിട്ട് അവർ പറയുക ഇവിടെ ശരിയില്ല, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം. എന്നിട്ട് പോകുന്ന അവിടത്തേക്കാണ് ദൗലത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഐ എസിലേക്ക്. ദൗലത്തുൽ ഖാരിജിയത്താണത്, ഖവാരിജികളുടെ ദൗലത്താണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ദൗലത്താണ് ഐ എസിൻ്റെ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ ദൗല. അവിടത്തേക്ക് പോകാം എന്നിവർ പറയും. ഇത് നമ്മുടെ ഇദ്ദേഹം കേരളത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അവർ പറയും ഇതാ ഇവിടെ ശരിയല്ല, ഇവിടെ മുഴുവൻ കാഫിറുകളാണുള്ളത്. ഇവിടെ ആരാള്ളത്? ഇവിടെ മുഴുവൻ കാഫിറുകളാണുള്ളത്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഹിജറ പോകണം, നമുക്ക് യമനിലോ മറ്റോ ചെന്ന് ആടിനെയോ മറ്റോ മേച്ച് അങ്ങനെ ജീവിക്കണം എന്നിവർ പറയും, പ്രചരിപ്പിക്കും. അപ്പം അത് നമുക്ക് വാതകാക്കി നോക്കൂ. നിങ്ങൾ ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്താ ചെയ്തത്? ഹിജറയെ അട്ടിമറിക്കുകയാണ് ചെയ്തത്, ഹിജറയെ അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹിജറക്ക് നന്നായി ഇയാൾക്ക് തന്നെ മറുപടി പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദർശികളായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി അധികം പറയുന്നില്ല. സുലൈമാൻ റുഹൈലി തന്നെ, ഇപ്പൊ സുലൈമാൻ റുഹൈലി തന്നെ ഖവാരിജായി ഇയാളുടെ കണക്കിൽ. സുലൈമാൻ റുഹൈലി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ ഈ പറയുന്നത് പോലെ അറബിയിൽ അടിച്ചാൽ എനിക്ക് കിട്ടും. അൽ ഹിജ്റത്തു, അൽ ഹിജ്റത്തു ഷെയ്ഖിന്റെ പ്രസംഗമാണ്. അൽ ഹിജ്റത്തു, ഹിജ്റ എന്നാൽ ലഹ അതിനുണ്ട് ഇത്ലാഖാൻ, അത് രണ്ട് തരത്തിൽ അതിനെ പ്രയോഗിക്കാറുണ്ട്. ഹിജ്റത്തുൽ മക്കാൻ വ ഹിജ്റത്തുൽ അമൽ, സ്ഥലത്തു നിന്നുള്ള ഹിജ്റ എന്നും ജോലിയിൽ നിന്നുള്ള പ്രവൃത്തിയിൽ നിന്നുള്ള ഹിജ്റ എന്നും രണ്ട് പേരുകൾ അതിനുണ്ട്. ഇതാണ് ഹെഡിങ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? അദ്ദേഹം പറയുകയാണ് ഇസ്ലാമിലെ ഹിജ്റ, യഥാർത്ഥ ഹിജ്റ അല്ലാഹുവിനും റസൂലിനും വേണ്ടിയുള്ള ഹിജ്റ ആരെങ്കിലും ചെയ്താൽ വഹാദാ ഹുവല്ലദീ ഫാസ ഫൗസൽ അലീം, ഏറ്റവും വലിയ വിജയം വിജയിച്ചവൻ അവനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇദാ കാന അൽ ഇൻസാനു അല്ലദീ യുഖീമു ഫീ ദാരിൽ കുഫ്രി, ഒരാൾ ജീവിക്കുന്നത് കുഫറിന്റെ നാട്ടിലാണെങ്കിൽ, എങ്ങനത്തെ കുഫറിന്റെ നാടാണ്? ലാ യസ്തതീഉ അൻ യുഖീമ ദീനഹു, അവന്റെ ദീൻ നിലനിർത്താൻ, ദീൻ പാലിക്കാൻ, ദീൻ പ്രകടിപ്പിക്കാൻ അവന് സാധിക്കാത്ത കുഫറിന്റെ നാട്. വഹുവ ഖാദിറുൻ അലൽ ഹിജ്റ, അവനാകട്ടെ ഹിജ്റ സാധിക്കുകയും ചെയ്യും. ഹിജ്റക്ക് പോകാൻ അവന് കഴിവുണ്ടെങ്കിൽ അവിടെ ഹിജ്റ ഫർദ് ഐൻ, ഓരോരുത്തർ അവന് വ്യക്തിപരമായി തന്നെ ഫർദായ കാര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഫൈദാ കാനൽ ഇൻസാൻ ഉല്ലദീ യുഖീമു ഫീ ദാരിൽ കുഫർ, ഇനി അവൻ കുഫറിന്റെ നാട്ടിൽ ജീവിക്കാൻ, കാഫറുകളുടെ നാട്ടിൽ ജീവിക്കാൻ, യസ്തതീഉ അൻ യുഖീമ ദീന, അവന് ദീൻ പാലിക്കാൻ അവിടെ സാധിക്കുന്നുണ്ട്, ദീനിന്റെ വാജിബായ കാര്യങ്ങളൊക്കെ പാലിക്കാൻ അവൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വഹുവ ഖാദിറുൻ അലൽ ഹിജ്റ, ഹിജ്റ പോകാൻ കഴിവുണ്ട്, കുഫറിന്റെ നാടാണ്, പക്ഷേ ദീൻ പാലിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ ഹിജ്റക്ക് കഴിവുണ്ടെങ്കിൽ, ഫഹുവ മുസ്തഹബ്ബുൻ, അതവന് മുസ്തഹബ്ബാണ്, പുണ്യകരമായ കാര്യമാണ്. എന്തിനു വേണ്ടിയാണ്? ലിക്കൈ യുക്സിറൽ മുസ്ലിമീൻ, അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ, ഇവിടെ മുശ്രിക്കുകളോട് ചേർന്ന് അവരുടെ എണ്ണം കൂട്ടാതിരിക്കാൻ, അതിനുവേണ്ടി അവർക്കത് മുസ്തഹബ്ബാണ്. ഇതാണ് നമ്മളും പറയുന്നത്, ഇതാണ് സുലൈമാൻ റഹീലും പറഞ്ഞത്. അപ്പൊ ആരാ ഖാരിജി? ഖവാരിജിയാക്കിയത് ആരെയാണ്? സുലൈമാൻ റഹയിലയെ തന്നെ. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഉലമാക്കളെ തഴന് ചെയ്യുന്ന ഉലമാക്കളെ കുറിച്ച് ദുരാരോപണം പറയുന്നതിലേക്കാണ് ഇവരെത്തിയിട്ടുള്ളത്. ഇതാണ് ഹിജറ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ നാട്ടിൽ ഹിജറ ദീൻ പാലിക്കാൻ നമുക്ക് സൗകര്യമുള്ളത് കൊണ്ട് ഉലമാക്കൾ ഇന്ത്യയിൽ നിന്നുള്ള ഹിജറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുസ്തഹബ് എന്നാണ്. അതാണ് നമ്മൾ പറയുന്നത്, മുസ്തഹബ്. ഇവിടുന്ന് പോയാൽ നല്ല കാര്യമാണ്, ഏത് മുനാഫിഖിന് ഈ വർത്താനം വരുത്താലും ശരി, ഇവിടുന്ന് പോക്ക് മുസ്തഹബാണ്. മുസ്തഹബാണ്, ഐഎസ് ആക്കുവോ എന്നാക്കിക്കോ. ഇവിടുന്ന് പോകൽ കുഫറിന്റെ നാട്ടിൽ നിന്ന് ദീൻ പാലിക്കാൻ സാധിക്കുമെങ്കിലും ഹിജറ പോകാൻ കഴിയുമെങ്കിൽ അവനത് മുസ്തഹബാണ്, നല്ല കാര്യം. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു ഒരവസ്ഥയിൽ ഒഴികെ, അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആ നാട്ടിൽ നിൽക്കുന്നത് അയാൾക്കും മുസ്ലിമീങ്ങൾക്കും ഖൈറുണ്ട്, അയാൾ ഒരു മുഅല്ലിമാണ്, ദീൻ ജനങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അതിന് കഴിവുള്ള അയൽമുള്ള ഒരാളാണ്. അയാൾ നിൽക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് മസ്ലഹത്തുണ്ട്, അവരെ ദീനിയായി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അയാളാണ്, അവരെ തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്താൻ അയാൾക്ക് സാധിക്കും. അയാൾ പോയാലോ മുസ്ലിമുകളുടെ അവസ്ഥ ആകെ ഇടങ്ങാറാവും. അങ്ങനെയെങ്കിൽ അയാൾ പോകുന്നതിനേക്കാളും നല്ലതെന്താണ്? നിൽക്കലാണ്. നിൽക്കലാണ് അപ്പോൾ മുസ്തഹബ്. ഇവരിത് എല്ലാ ഒരു അന്തും ഒരു വിവരം ഇല്ലാത്ത ആളുകൾക്കും ഇത് ബാധകക്കും. ഒരു പറയും ദൈവത്തിന് സൗകര്യമുള്ള നാട്ടിൽ നിൽക്കലാണ് നല്ലത് എന്നല്ലേ വലമാക്കൾ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതാണ് അയാൾ ദുർവ്യാഖ്യാനിച്ചത്, അട്ടിമറിച്ചത്. ദൈവത്തിന് സൗകര്യമുള്ള നാട്ടിൽ നിന്നല്ല, അപ്പോ പിന്നെ ആരും പോകണ്ടല്ലോ, ആർക്കും മുസ്തഹബല്ല, ദൈവത്തിന് സൗകര്യമുള്ള നാടാണ് എന്നായി. അങ്ങനെയല്ല, അതിന് കഴിവുള്ള, അതിന് മാത്രം എൽമുള്ള ഒരാൾക്ക് പോകാൻ കഴിവുണ്ട്, എന്നാലും അവൻ നിൽക്കലാണ് നല്ലത്. ഇതാണ് അല്ലാത്ത ആളുകൾക്കോ പോകലാണ് മുസ്തഹബ്, യാതൊരു സംശയവുമില്ലാതെ. എന്നിട്ട് ഇതാണ് സുലൈമാൻ റഹയിൽ പറഞ്ഞതാണ് ഞാൻ വായിച്ചത്. അപ്പൊ സുലൈമാൻ റഹയിൽ ഇതാണോ ഉദ്ദേശിച്ചത്? ഇതാണോ ഉദ്ദേശിച്ചത്? പിന്നെ ചില ചില ജാഹിലുകൾ ഇതൊന്നും അറിയാതെ പറയാറുണ്ട്, സഹാബത്ത് അങ്ങോട്ട് പോയില്ല, ആ രാജ്യത്തേക്ക് പോയില്ല, ഈ രാജ്യത്ത് കേരളത്തിലേക്ക് വന്നില്ലേ എന്നൊക്കെ ചില ആളുകൾ യാതൊരു വിവരമില്ലാതെ ചോദിക്കുന്നു. ഈ പറഞ്ഞതിന് അതെങ്ങനെ എതിരാകും? ഈ പറഞ്ഞതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യം വെച്ചാൽ അതെങ്ങനെ എതിരാകും? ഒന്നും അറിയാതെ ചില ആളുകൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്ന കാര്യമാണെന്ത്, ഇവിടെ നിൽക്കരുത്, എങ്ങോട്ട് പോകണം, യമനിലേക്ക് പോകണം, ആട് മേയ്ക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ആട് മേയ്ക്കുക എന്ന് പറഞ്ഞതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അതുപോലെ ഇവർ പറയുന്ന കാര്യമാണ് മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ആരാ മുഖ്യധാര? ഈ പറയപ്പെട്ട വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന സംഘടനകൾ, ഇവരാണ് മുഖ്യധാര. അതിലൊന്നും നമ്മൾ ചേർന്നില്ലേ, ഉള്ളൊരു സംഘടന ഞങ്ങളില്ല, ഞങ്ങൾ ദീൻ പഠിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞാൽ ഐ എസ് ആണെന്നാണ് ഇവരുടെ വാദം. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളെ ഇവർ പരിഹസിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹ് അയ്യു നാസി അഫ്ദൽ, നബി ഏറ്റവും അഫ്ദലായ ശ്രേഷ്ഠനായ ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുൻ യുജാഹിദു ഫീ സബീലില്ലാഹി ബിനഫ്സിഹി വമാലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന, തന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പോരാടുന്ന ഒരു മുഅ്മിനാണ്. നോക്കൂ നിങ്ങൾ, ഈ പോരാട്ടം എല്ലാ സമയത്തും ഉണ്ടോ? ജിഹാദിന് ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. മുസ്ലിമിന്, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാണ് ജിഹാദ് നയിക്കേണ്ടത്. ഈ നാട്ടിലെ പോലെ നമ്മൾ ഏതെങ്കിലും ടീമുണ്ടാക്കുക, എന്നിട്ട് ഇവിടെ കലാപത്തിനിറങ്ങുക, നേരത്തെ നമ്മളെ കലാപകാരിയാക്കാൻ കള്ളക്കഥകൾ മെനയുന്ന ജമാഅത്തുകാരൻ പണ്ടുണ്ടാക്കിയ സിമി പോലെ, അത് അതിനുണ്ടാക്കിയതാണ്. ഈ സിമി പോലെ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് സലഫികൾ. എന്നിട്ട് സിമി ഉണ്ടാക്കിയാൽ നമ്മൾ തീവ്രവാദിയാക്കുക, എങ്ങനെയുണ്ട്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ജിഹാദ് ചെയ്യുന്നവനാണ് ഏറ്റവും അഫ്ദൽ. ഈ ജിഹാദിന് ചർച്ചയില്ലേ, സന്ദർഭമില്ലേ, സാഹചര്യമില്ലേ, ഉണ്ട്. ഖാലു, സഹാബത്ത് ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനുൻ, ഒരു മുഅ്മിൻ, ഫീ ശഅബിൻ മിനശ്ശഅബ്, അവൻ മലഞ്ചെരുവുകളിലെ പെട്ട ഒരു ചെരുവുകളിൽ ഒന്നിൽ. ഇവർ പറയാറ് മലഞ്ചെരുവുകളിൽ ആടുമേച്ച് നടക്കുന്നു, ഒരു താഴ്വരയിൽ ഒരു മലഞ്ചെരുവിൽ അവൻ കഴിയുന്നു, യത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ട്, വയദഉ നാസ മിൻ ശർരിഹി, ജനങ്ങളെ അവന്റെ ഷറിൽ നിന്ന് വിട്ടുകൊണ്ട്, ജനങ്ങളുടെ ഷറിൽ നിന്ന് സ്വന്തത്തെ കാത്ത്, സ്വന്തത്തിന്റെ ഷറിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവൻ ഒറ്റക്ക് കഴിയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പ്രശസ്തമായ ഹദീസ് ഉണ്ടല്ലോ, എന്ത്? ഇന്ന അല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫി, റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇന്ന അല്ലാഹു യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, അൽ അബ്ദ് ഒരടിമ, എങ്ങനത്തെ അടിമയാണ്? അത് തഖി, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള. അൽ ഗനി, സ്വയം പര്യാപ്തനായ, മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത. അൽ ഖഫി, മറഞ്ഞിരിക്കുന്നവൻ, സമൂഹത്തിൽ ഇടകലരാത്തവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. നോക്കി, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഇവിടെ മുജാഹിദിന്റെ അഥവാ യുദ്ധം ചെയ്യുന്നവന്റെ ശ്രേഷ്ഠത പറയാനുള്ള കാരണം, വലിമ ഫീഹി മിൻ അന്നഫഇൽ മുതഅദ്ദി, അതിൽ സ്വന്തത്തിൽ മാത്രം നിൽക്കാത്ത ഉപകാരം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്കും, മുസ്ലിമീങ്ങൾക്കും അതിൻ്റെ ഉപകാരമുണ്ട്, ബാക്കിയുള്ള ആളുകൾക്കും ഉപകാരമുണ്ട്, അല്ല കാഫിറുകൾക്കും അതിൻ്റെ ഉപകാരമുണ്ട്. അവരെ ആ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് ഇസ്ലാമിൻ്റെ ജിഹാദ് ഉള്ളത്. ഐഎസ്ആർ ജിഹാദ് അല്ല അത്, അത് ജിഹാദേ അല്ല. എന്നാൽ ജിഹാദ് നയിക്കുന്ന ഒരു മുസ്ലിമിനുണ്ടെന്ന് പറഞ്ഞ ശ്രേഷ്ഠത, അതിന്റെ തൊട്ട് താഴെ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠത പറഞ്ഞത്? ഒറ്റക്ക് മലഞ്ചെരുവിൽ കഴിയുന്ന മുഅ്മിന്. അങ്ങനെ അവൻ തൊട്ടു ശേഷം വരാനുള്ള കാരണം, ജനങ്ങളുമായി കൂടിക്കലരുന്നവൻ, അവൻ രക്ഷപ്പെട്ടേക്കില്ല, മിൻ ഇർത്തിക്കാബിൽ ആശാം, പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, നമ്മൾ മലയാളത്തിൽ ചൊല്ലായി പോലും പറയുന്നത് ആരോടാണ് കൂടുന്നത്, അത് പകരുന്നുള്ളത്. ഇബ്നു ഹജർ പറയുന്നു, ഇതെപ്പോഴാണ്? എല്ലാ സന്ദർഭത്തിലുമാണോ? അല്ല, ബി വുഖൂഇൽ ഫിതൻ, ഫിത്നകൾ ഉണ്ടാകുമ്പോൾ. ദീൻ സംരക്ഷിക്കാൻ, ദീൻ സ്വന്തം ദീൻ കാക്കാൻ കഴിയില്ല എന്ന് വന്നാൽ. ഇബ്നു ഹജർ അസ്ഖലാനി വീണ്ടും പറയുന്നു, വഫിൽ ഹദീസി, ഈ ഹദീസിൽ തെളിവുണ്ട്, ഈ ഹദീസിൽ തെളിവുണ്ട്, ഫദ്ലു അൽ ഇൻഫിറാദ്, ഒറ്റക്ക് കഴിയുന്നതിന്റെ, ലിമ ഫീഹി മിന സലാമതി മിനൽ ഗീബത്തി വല്ലഗ്വി വനഹ്വി ദാലിക്, ഗീബത്ത് ഉണ്ടാവില്ല, അനാവശ്യമായ കളിചിരികൾ ഉണ്ടാവുകയില്ല. വഅമ്മ ഇസ്തിസാലു നാസ്, എന്നാൽ ജനങ്ങളെ ഒഴിവാക്കാനുള്ളത്, അസ്ലൻ ജനങ്ങളെ മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള പരിപാടി, ഫഖാൽ അൽ ജുംഹൂർ, ജുംഹൂർ ബഹുഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്, മഹല്ലു ദാലിക, അത് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇൻദ വുഖൂഇൽ ഫിതൻ, ഫിത്നകൾ ഉണ്ടാകുമ്പോഴാണ്, ഫിത്നകൾ ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യേണ്ടതെന്ന് ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞിരിക്കും. അപ്പോൾ ഒരാൾക്ക് അങ്ങനെയുള്ള ഫിത്നയിൽ അയാൾക്ക് പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇവർ പറയും, അതാണ് ഇവർ കളിയാക്കാറുള്ളത്. ഇവർ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയും, എന്ത്? അൽ മുസ്ലിമു അല്ലദി യുഖാലിതു നാസ വയസ്ബിറു അലാ ആദാഹും ഖൈറുൻ മിനൽ മുസ്ലിമി അല്ലദി ലാ യുഖാലിതു നാസ വലാ യസ്ബിറു അലാ ആദാഹും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഇബ്നു ഉമർ റിവായത്ത് ചെയ്തിട്ടുണ്ട്, വേറെ സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമറിന്റെതാണ് എന്റെ ഓർമ്മയിലുള്ളത്. വല്ലാഹു അഅലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിം, ഒരു മുസ്ലിം, അല്ലദീ യുഖാലിതുൽ മുസ്ലിമീൻ ഔ യുഖാലിതുന്നാസ്, ജനങ്ങളോട് കൂടിക്കലരുകയും, വയസ്ബിറു അലാ ആദാഹും, അവരുടെ അടുത്തു നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ് നല്ലത്. ആരെക്കാളും? കൂടിക്കലരാത്ത, ജനങ്ങളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാത്ത മുസ്ലിമിനെക്കാളും. ഇത് ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതാണ് അസിൽ. ജനങ്ങളുമായി കൂടിക്കലർന്നിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഒറ്റയ്ക്കല്ല, അസിൽ അതാണ്. പക്ഷെ ഫിത്നകൾ ഉണ്ടായാലോ മറ്റേതാണ് ഖൈർ, കൂടിക്കലരാതിരിക്കലാണ് ഖൈർ, ഒറ്റക്ക് കഴിയലാണ് ഖൈർ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ, മഹാനായ പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു, ഇവർ കളിയാക്കാറുണ്ടല്ലോ മലഞ്ചെരുവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കും, ആടിനെ പരിഹസിക്കും, ഇതൊക്കെ എന്ത്? ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞു, ഇന്നമ ഔറദത് ഹാദിഹിൽ അഹാദീസു ബിദിക്രി ശഅബി വൽ ജബൽ, മലയും മലഞ്ചെരുവും ഒക്കെ ഈ ഹദീസിൽ പറയാനുള്ള കാരണം എന്താണ്? ലിഅന്ന ദാലിക ഫിൽ അഗ്ലബി യകൂനു ഖാലിയൻ മിനന്നാസ്, കാരണം അവിടെ ഒന്നും പൊതുവേ എന്തുണ്ടാകാറില്ല, ആളുകൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഫകുല്ലു മൗദിഇൻ, എന്നാൽ മലഞ്ചെരുവ് തന്നെ വേണമെന്നില്ല, എല്ലാ സ്ഥലവും. യബ്ഉദു അലന്നാസി, ജനങ്ങൾ കുറവായ ഏത് സ്ഥലവും, ഫഹുവ ദാഖിലു ഫീ ഹാദൽ മാന, ഈ അർത്ഥത്തിൽ പെടുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ പരിഹസിക്കുന്ന ആളുകൾ ഒന്നും നോക്കാതെ ഇങ്ങനെ പരിഹസിക്കാൻ. ഇനി ഇപ്പറിയുന്ന ആളുകളോ, ഇവരെ കൂടി കലറിലേതാ? അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒന്ന് ആലോചിക്കേണ്ട കാര്യം. ഇവർ ഹദീസ് പറയല്ലോ, ജനങ്ങളുമായി കൂടിക്കലർന്ന്, അവരുടെ സബർ ക്ഷമിക്കുന്ന മുസ്ലിമാണ് ജനങ്ങളുമായി കൂടിക്കലരാത്ത, അവരുടെ സബർ അവരിൽ നിന്ന്, അവരെ ഉപദ്രവങ്ങൾ ക്ഷമിക്കാത്ത മുസ്ലിമിനേക്കാണ് നല്ലത്. ഇവരെ അന്നാസേതാറ്, ഇവരെ ഹിസ്ബാൻ. നിങ്ങൾ വിചാരിക്കേണ്ട ജനങ്ങളായി കൂടിക്കലരാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളുമായി കൂടിക്കലറല്ലേ ഇവരുടെ ഉദ്ദേശം. ഇവരെ എന്തിനാ പറയാറുള്ളത്? സംഘടനാ മെമ്പർഷിപ്പ് എടുത്തില്ല, അപ്പൊ ഈ ഹദീസ് പറയും. നമ്മളവർക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾ എല്ലാവരും അതിൽ ഉൾപ്പെടും. നമ്മൾ ഇട കലർന്നിട്ടാണ് ജീവിക്കേണ്ടത്. പ്രത്യേകിച്ച് ജാഹിലുകളായ ആളുകൾ, അവർക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൽ, അവരടുപ്പിക്കലാണ് ആവശ്യം. എന്നാൽ ബിദഅത്തിൽ ഉറച്ചു നിൽക്കുന്ന, അറിഞ്ഞിട്ടും അങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകൾ അവരെ ഒഴിവാക്കുക തന്നെ വേണം, അവരെ ഹജർ ചെയ്യുക തന്നെ വേണം. ജാഹിലുകളായ ആളുകളാണെങ്കിലോ, അറിയാത്ത ആളുകൾ, അവർക്ക് അടുക്കലും അവരെ അടുപ്പിക്കലുമാണ് വേണ്ടത്. തൻ്റെ ദീനിൽ ഉറപ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് പറഞ്ഞിട്ട് ഹിജറയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ സൗദിയിലെ സമൂഹത്തെ, അവിടെയുള്ള ആളുകളെ വെറുക്കുകയും ആ സമൂഹത്തെ വെറുക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് ചർച്ച തരികയാണ്. ഇനി നോക്കൂ, ഇയാൾ നാലാമതായി പറഞ്ഞു, മൂന്നാമതായി പറഞ്ഞു, അൽബറക്കത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണല്ലോ, അൽബറക്കത്തു മഅകാബിരിക്കും, നിങ്ങളിലെ വലിയവരുടെ കൂടെയാണ്, പ്രായമുള്ളവരുടെ കൂടെയാണ് ബറക്കത്തുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞിട്ട് പറയാണ്, നമ്മുടെ നാട്ടിലെ ഷേഖ് സുലൈമാൻ റഹിലെ ഹഫലഹുള്ള, അദ്ദേഹം പറഞ്ഞു, പ്രായമുള്ള ആളുകളിൽ നിന്ന് ഒഴിവായി പോകും, ഇവർ കുറേ ചെറുപ്പക്കാരായിരിക്കും. പ്രായമുള്ള ആളുകൾ, അവർക്ക് വലിയ ഇൽമില്ലെങ്കിലും അവരെ ദുനിയാവ് പല ഹിക്മത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സുലൈമാൻ റഹീലി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എടുത്തിട്ട് ഇയാൾ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ പ്രായമുള്ള പല ആളുകളുമുണ്ട്, പ്രായമുള്ള പല ആളുകളുമുണ്ട്, അവരെ, അവർക്ക് വലിയ ഇൽമില്ലെങ്കിലും അവരെ നമ്മൾ ഒഴിവാക്കരുത്, അത് ഖവാരിജുകളുടെ ലക്ഷണമാണ്. അതിന് മൂപ്പരത് പറയാനുള്ള കാരണം എന്താ, ഇവരെ സംഘടന വിട്ട് സംഘടന ഇല്ലാതെ ദീൻ പഠിക്കുന്ന പല ആളുകളും അധികവും ചെറുപ്പക്കാരാണ്. നമ്മളിപ്പോൾ പള്ളിയിൽ നോക്കിയാൽ തന്നെ അധികവും ചെറുപ്പക്കാരാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ ചെറുപ്പക്കാരൊന്നും മോശമാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, അൽബറക്കത്തു മഅകാബിരിക്കും, നിങ്ങളിൽ പ്രായമുള്ള ആളുകളുടെ കൂടെയാണ് ബറക്കത്തുള്ളത് എന്ന് പറഞ്ഞാൽ, പ്രായമുള്ള എല്ലാവരുടെ കൂടെയും ബറക്കത്തുണ്ടോ? പ്രായമുള്ള എത്ര മുബ്തദി ഉണ്ട്, എത്ര കാഫിറുണ്ടോ, അവൻ്റെ അടുത്ത് ബറക്കത്തുണ്ടോ? ഇല്ല. മറിച്ച് അവൻ ഹുദയിലാണെങ്കിൽ, അവൻ സന്മാർഗത്തിലാണെങ്കിൽ ശരിയാണ്, ആ സന്മാർഗത്തിൻ്റെ കൂടെ പ്രായവും കൂടിയാൽ അതിൽ ബറക്കത്തുണ്ട്. ഇത് നമുക്കിത് ചർച്ച ചെയ്ത് എന്തിനാണ്? ഇതുകൊണ്ടാണ്. എന്നാൽ അതേ കാര്യം അങ്ങോട്ടേക്ക് ചർച്ച കൂടെ, ഇവരുടെ മാതൃസംഘടന ഇന്ന് പളർന്നപ്പോൾ പ്രായമുള്ളവരെ ഇതിലാണ് കൂടുതലുണ്ടായത്, അതിലല്ലേ? അവർ പറഞ്ഞത് അതാണ്, കുറെ ചെറുപ്പക്കാരിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വയസ്സായ നമ്മൾ പണ്ട് പണ്ടേ പിന്നെ കെ മൗലയുടെ കാലത്ത്, ഉമർ മൗലയുടെ കാലത്തൊക്കെ ജീവിച്ച് നമ്മൾ എടുത്ത് വിട്ടിട്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇത് ബാധകമാവില്ലേ? അതും ഇവിടെ ബാധകമാക്കാൻ പറ്റുമോ? ഇപ്പം പറഞ്ഞതൊക്കെ മറക്കുകയാണ്, പലതും വിഴുങ്ങുന്നു, പലതും സൗകര്യപൂർവ്വം മറന്നു കളയുന്നു. അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ ബറക്കത്ത് ഉണ്ടാകും, ശരിയാണ്, പ്രായമുള്ളവർക്ക്, അവർ ഹൃദയിലാണെങ്കിൽ, സന്മാർഗത്തിലാണെങ്കിൽ ഇൻഷാഅല്ലാഹ് ആ ബറക്കത്ത് ഉണ്ടാകും. അതുപോലെ ഷേഖ് സുലൈമാൻ റഹൈലി ഹഫലഹുള്ള, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എന്ത്, ഇവർ കുടുംബത്തോട്, മാതാപിതാക്കളോട് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വെറുപ്പ് കാണിക്കുന്ന ആളുകളാണ്, കുടുംബത്തെ ഒഴിവാക്കുന്ന ആളുകളാണ്. ഇത് നമ്മളെപ്പറ്റി കുറെ കാലമായി ഇവർ പറയുന്ന ഒരു ആരോപണമാണ്. നമ്മൾ ഉമ്മാനിപ്പാനെ നോക്കാത്ത ആളുകളാണ്, കുടുംബത്തെ നോക്കാത്ത ആളുകളാണ്, ഇവരൊക്കെ നല്ല കുടുംബസ്നേഹികളായി കുടുംബമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, തലബുൽ ഇൽം, ഇൽമു പഠിക്കാൻ വേണ്ടി ഉമ്മാനെയും ഉപ്പാനെയും കുടുംബത്തെയും ധിക്കരിച്ച് പോവുക എന്നതിൻ്റെ ഹുക്കും എന്താണ്? സാലിഹ് ഹുസൈമീൻ റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഇൽം എന്ന് പറയുന്ന കിതാബാണിത്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അൻ താലിബ് ഇൽമിൻ, ഒരു മതവിദ്യാർത്ഥിയെക്കുറിച്ച്, يريد ان يذهب مع اخوانه في الله لطلب العلم, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവന്റെ സഹോദരങ്ങളായ ചില ആളുകളുടെ കൂടെ മതം പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു. وكان الحائل بينه وبين الذهاب معهم هو اهله, അവനും അവന്റെ പോക്കിനും ഇടയിലുള്ള തടസ്സം, ഇൽമു പഠിക്കാൻ അവൻ പോകുന്നതിനും ഇടയിലുള്ള തടസ്സാരാണ്, ഹുവ അഹ്ലുഹ്, എന്ന കുടുംബക്കാരാണ്. والده وامه, ഉമ്മയും ഉപ്പയും, നീ ഇപ്പോൾ പോണ്ടാന്ന് പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്? فما الحكم في خروج هذا الطالب, ഇങ്ങനെയുള്ള ആൾ പോകുന്നതിൻ്റെ വിധി എന്താണ്? ഷെയ്ഖ് റഹിമഹുള്ള, അദ്ദേഹം പറയുന്നു, ഹാദ ത്വാലിബ്, ഈ വിദ്യാർത്ഥി, ഇൻകാന ഹുനാക ളറൂറ ലിബഖാഇഹി ഇൻദഹും ഫഹദ അഫ്ദൽ, അവൻ അവിടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത്, കുടുംബത്തിനടുത്ത് നിൽക്കലാണ് ളറൂറത്തെങ്കിൽ, അതാണ് അത്യാവശ്യമെങ്കിൽ അതാണ് അഫ്ദൽ. മാ അന്നഹു യുംകിനുഹു അൻ യബ്ഖ ഇൻദഹും മാ തലബ ഇൽം, അവരടുത്ത് നിന്നുകൊണ്ട് തന്നെ ദീനിയായ ഇൽമു പഠിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ. لان بر الوالدين مقدم على الجهاد في سبيل الله, കാരണം ഉമ്മാനും ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫസീഹിമ ഫജാഹിദ്, അവർക്ക് അവരെടുത്ത് പോയി നീ ജിഹാദ് ചെയ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതാണ് അഫ്ദൽ. വലഇൽമു മിനൽ ജിഹാദ്, ഇൽമാകട്ടെ ജിഹാദിൽ പെട്ടതാണ്. അപ്പോൾ ഏതിനാണ് ശ്രേഷ്ഠത? ഉമ്മാക്കും ഉപ്പാക്കും ഖൈർ ചെയ്യലാണ്, അവർക്ക് വേണ്ടി നിൽക്കലാണ് അഫ്ദൽ. ഫയകൂനു ബിറുൽ വാലിദൈനി മുഖദ്ദമൻ അലൈഹി ഇദാ കാന ഫി ഹാജതി ഇലൈഹി, അത് അതാണ് ആവശ്യമെങ്കിൽ അവൻ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് നിൽക്കലാണ് നല്ലത് പോകുന്നതിനേക്കാൾ. അമ്മാ എന്നാൽ ഇദാ ലം യകൂന ഫി ഹാജതിൻ ഇലൈഹി, അവർക്ക് രണ്ടാൾക്കും മോനോട് നിന്നിട്ട് വലിയ ആവശ്യമൊന്നുമില്ല. വയസ്സമക്കനു മിത്താലബിൽ ഇൽമി അക്സർ ഇദാ ഖറജ്, മാത്രമല്ല അവൻ പോയാൽ നിൽക്കുന്നതിനേക്കാളും നല്ല ഉപകാരം അവനുണ്ടാവും. നന്നായി പഠിക്കാനൊക്കെ പോയാലാണ് പറ്റിയെങ്കിൽ ഫല ഹറജ അലൈഹി അൻ യഖ്റുജ ഫി ത്വാലിബിൽ ഇൽമി ഫി ഹാദിഹിൽ ഹാൽ, ഈ അവസ്ഥയിൽ അവൻ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. വലാക്കിന്നഹു എന്നാൽ മഹാദ, ഇതോടൊപ്പം അവൻ ലാ യൻസ ഹഖൽ വാലിദൈനി ഫി റുജൂഇ ഇലൈഹിമ, അവൻ ഉമ്മാന്റെ ഉപ്പാനോടുള്ള ബാധ്യത മറക്കരുത്. അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയും വൈഖനാഇഹിമ ഇദറജ, തിരിച്ചു വന്നാൽ അവരെ തൃപ്തിപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൻ വിടരുത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഉമ്മയും ഉപ്പയും അവരുടെ ദുനിയാവിന്റെ വല്ല ആവശ്യത്തിനും വേണ്ടി, അവരുടെ ദുനിയാവിലെ വല്ല ആവശ്യത്തിനും വേണ്ടി മോനോട് പറയണം, മോനെ നീ പോരുത്, ഇവിടെ നിൽക്കണം, നിനക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവന് പോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നിൽക്കലാണ്. എന്നാൽ വഅമ്മ ഇദാ അലിമ കറാഹത്തുൽ വാലിദൈനി ലിൽ ഇൽമി ശറഈ, എന്നാൽ അവൻ അറിയുകയാണ് ഉമ്മാക്കും ഉപ്പാക്കും പോണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവിൽ അവരെ കൊണ്ട് മോനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് മതവിജ്ഞാനത്തോട് അവർക്കുള്ള വെറുപ്പ് കൊണ്ടാണ്. എങ്കിൽ ഇവരനുസരിക്കേണ്ടതില്ല. വലയം ബഗീലഹു അയസ്തഅദിന, അവരോട് പോകാൻ അനുവാദം വാങ്ങേണ്ടതില്ല. ലിഅന്നൽ ഹാമില ലഹുമ കറാഹത്തുൽ ഇൽമി ശറഈ, അവർക്ക് അതിനുള്ള കാരണം മതവിജ്ഞാനത്തോടുള്ള വെറുപ്പാണ്. ഇത് ശേഖ് വേറെയും സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അഥവാ ഈ ദുനിയാവിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പറയണം, മോനെ പോയാലേ, ഇപ്പോൾ പോയാലും എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവനവിടെ നിൽക്കണം, അവർക്ക് സേവനങ്ങൾ ചെയ്യണം, അവൻ പഠിക്കാൻ അവിടെ നിന്നുകൊണ്ടുള്ള വല്ല മാർഗവും അന്വേഷിക്കണം. ഇനി അതല്ല, ദീനിനോടും അതിൻ്റെ വിജ്ഞാനത്തോടുമുള്ള വെറുപ്പ് കൊണ്ടാണ് അവർ പറഞ്ഞതെങ്കിലോ അനുസരിക്കേണ്ടതില്ല. ലാ ഫാ അസലി മഖ്ലൂഖിൻ ഫി മാസിയത്തിൽ ഖാല, ഇതാണ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവരുടെ സംസാരം കേട്ടാത്തൊന്ന് നമ്മളൊന്നും കുടുംബമൊന്നും നോക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. ഇവർ മാത്രം നല്ല കുടുംബസ്നേഹികളായിട്ട് ഇങ്ങനെ നടക്കുന്ന വളരെ നല്ല കുറേ മനുഷ്യന്മാർ. സഹോദരങ്ങൾ അങ്ങനെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഹിസ്ബികളുടെ കൂട്ടത്തിൽ, സംഘടനക്കാരുടെ കൂട്ടത്തിൽ എത്ര എണ്ണുണ്ട്? ഒരു കുടുംബം നോക്കാതെ, ഒന്നും നോക്കാതെ പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്? എത്ര ഉമ്മയും ഉപ്പ ഇവരെ പറ്റി പരാതി വരാറുണ്ട്? എത്ര ആളുകൾ, ആളുകളുടെ പേര് പറയണോ? പേര് പറയണമെങ്കിൽ പറയൂ, പറഞ്ഞോളാം, ഈ മറ്റവരോടാണ് പറയുന്നത്. എത്ര ആളുകളുണ്ട് അങ്ങനെ ഉമ്മയും ഉപ്പയും കാര്യത്തിന് പരാതി പറയുന്ന ആളുകൾ? ഇവരെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി പോകാൻ മര്യാദക്ക് ഒരു പണിക്കും പോവില്ല, പോയൊരു പണിക്കും മര്യാദക്ക് നിൽക്കൂല. എന്താ സംഘടനാ പ്രവർത്തനം? പോസ്റ്റ് ഒട്ടിക്കുക. കുറെ മുതലാളിമാരുണ്ടാവും അതിന് നടക്കുന്ന, ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവുകളായി വന്നിട്ട് ഇങ്ങനെ മീറ്റിംഗിൽ, അവർക്ക് യാതൊരു പ്രശ്നമല്ല, ഓരോ കാര്യമൊക്കെ വേറെ നടക്കുന്നുണ്ട്. എത്ര സാധുക്കളുണ്ട് ഇതൊന്നും അറിയാതെ, ഇതുപോലുള്ള ആളുകളൊക്കെ വലിയ ആലിമ്യങ്ങളാണല്ലോ പറയുന്നത്. വലിയ ആലിമ്യങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി കുടുംബവും ഇതൊക്കെ ഒഴിവാക്കി നടക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. അപ്പൊ ഇവർ പറയും അതിനെ ബലാഗയിലുണ്ടല്ലോ, തഹസീനും തഖ്ബീഹും, അത് വെടക്കാക്കുക, നല്ലതാക്കുക, മോശ കാര്യത്തിനെ നല്ലതാക്കുക, നല്ല കാര്യത്തിനെ വെടക്കാക്കുക, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരാളെ കണ്ടവർ പറയും, കണ്ടോ എന്തൊരു ത്യാഗമാണ് അയാൾ ചെയ്യുന്നത്, നമ്മുടെ ദാവത്തിന് വേണ്ടി കുടുംബത്തെ പോലും അതുപോലും ഉപേക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതിനെ നന്നാക്കി പറയും. സംഗതി ചെയ്യുന്ന എന്താ? കുടുംബത്തെ നോക്കാതെ പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുക. എത്ര എന്നുണ്ട് അങ്ങനത്തെ ആളുകൾ? അങ്ങനെ പറയും, അങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കും. അതുപോലെ തന്നെ എല്ലാ മീറ്റിങ്ങിനും സജീവമായിട്ടുണ്ടാവും, ജമാഅത്ത് ഇസ്കാരത്തിന് കാണൂല, പാതിരാത്രി വരെ പോസ്റ്റർ ഒട്ടിക്കും, സുബീക്ക് വരില്ല. എത്ര എണ്ണുണ്ട്? എന്നിട്ട് നമ്മളൊന്നും കുടുംബം നോക്കാത്ത ആളുകൾ, ഇവരൊക്കെ കുടുംബം നോക്കി നടക്കണമില്ല ആളുകളും, ഇതൊക്കെ സഹോദരങ്ങൾ വെറും ദുരാരോപണങ്ങളാണ്. അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ ആരും മറുപടി പറയില്ല, എല്ലാവരും അങ്ങ് തലയാട്ടി സമ്മതിച്ചു കൊടുക്കും എന്നാണ് ഇവരുടെ വിചാരം. അതൊക്കെ സഹോദരങ്ങൾ ആരെപ്പറ്റിയും പറഞ്ഞുകൂടെ? അങ്ങനെയുള്ള ആരോപണങ്ങൾ ആരെപ്പറ്റിയാണ് പറയാൻ പറ്റാത്തത്? ആരെപ്പറ്റി വേണമെങ്കിലും പറയാവുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ വെറും കളവുകളും തൽബീസുകളുമാണ് എന്നും എന്നതുപോലെ ഇവർ ഈ വിഷയത്തിനും നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ നല്ല നിലക്ക് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക, അല്ലാതെ ഒരു തീവ്രവാദ കക്ഷികളോടും നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് സമാധാനത്തിൻ്റെ നാടായ, ഈ ഒരു ഹറമുകളുടെ നാടായ, ഉലമാക്കളുടെ നാടായ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ യമനിലും മറ്റുള്ള പല നാടുകളിലും അവിടെ കുഴപ്പങ്ങളാണ്, യുദ്ധങ്ങളാണ്, കലാപങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോലും പ്രോത്സാഹിപ്പിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് പോകാനാണ്. എന്നിട്ട് നമ്മളെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ മുനാഫിഖുകളുടെ, പഴയ മുനാഫിഖുകളുടെ അതേ സ്വഭാവമാണ് ഇവരിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇവർ അള്ളാഹുവിൻ്റെ ദീനിനെ കൊച്ചാക്കുന്ന പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളും പച്ചയായി പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് ഇവരുടെ വിചാരം, ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ ജനാധിപത്യത്തിൻ്റെ കാര്യം ഉണ്ടൂല, മതേതരസ്യത്തിൻ്റെ കാര്യം ഉണ്ടൂല, അതൊക്കെ പൂട്ടിവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ വാങ്ങി വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഇതുകൊണ്ട് ഹൈറേ വരികയുള്ളൂ. ഏത് ഫിത്നയിലും മുഅ്മിനുകൾക്കാണ് അന്തിമ വിജയം. നമ്മൾ മുഅ്മിനാണെങ്കിൽ, നമ്മൾ മുഅ്മിനുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദീൻ കൂടുതൽ പ്രചരിക്കാൻ, സലഫിയത്ത് എന്താണെന്ന് കൂടുതൽ ആളുകൾ പഠിക്കാൻ മാത്രമേ ഈ കുഴപ്പങ്ങൾ കാരണമാവുകയുള്ളൂ. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുമ്പേ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെ കള്ളക്കഥകൾ ആളുകൾ പറഞ്ഞുണ്ടാക്കി. അപ്പൊ ആളുകൾ പഠിക്കാൻ തയ്യാറാകും, ആളുകൾ അടുക്കാൻ തയ്യാറാകും, അതേ സംഭവിക്കുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെയാണ് ഇതിലും അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളുടെ കൽബ് ഒന്നാകാനും അവരിൽ ഐക്യം വർദ്ധിക്കുവാനും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ആളുകൾ നന്നായി പഠിക്കുവാനും ഇതിലേക്ക് വരാനും ഇൻഷാ അല്ലാഹ് ഇത് കാരണമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ കള്ള വാർത്തകളും കള്ള വർത്താനങ്ങളും നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, വഇദാ ജാഅഹും അംറു മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹ്. അവർക്ക് ഒരു ഭയത്തിന്റെ വാർത്ത കിട്ടിയാലും, പേടിപ്പെടുത്തുന്ന വാർത്ത കിട്ടിയാലും, നിർഭയത്വത്തിന്റെ വാർത്ത കിട്ടിയാലും അവരങ്ങ് അദാഉ ബിഹ്, അതങ്ങ് പ്രചരിപ്പിക്കുകയായി. വല റുദ്ദൂഹു ഇല റസൂലി വഇല ഊലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവരത് റസൂലിലേക്കും വിവരമുള്ളവരിലേക്കും അടക്കിയിരുന്നുവെങ്കിൽ അത് ഇസ്തിംബാത്ത് ചെയ്തെടുക്കാൻ, അതിലെ ശരിയും തെറ്റും വേർതിരിക്കാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്തേനെ, അത് മനസ്സിലാക്കിയേനെ. അതുകൊണ്ട് എല്ലാ ചപ്പുഞ്ചവറും നമ്മൾ പ്രചരിപ്പിക്കരുത്. അങ്ങനെ ചപ്പുഞ്ചവറും പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളോ വാട്സപ്പ് ഗ്രൂപ്പുകളോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഫിത്നകളുടെ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ബാദിറു ബിൽ അഅ്മാലി ഫിതനാ, നിങ്ങൾ ഫിത്നകളുടെ കാലത്ത് അമലുകളിൽ മുന്നേറുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിലേക്ക്, അമൽ ചെയ്യുന്നതിലേക്ക് തിരിയുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഭരണകൂടവും അവരുടെ അന്വേഷണമൊക്കെ സത്യസന്ധവും നീതിപൂർവവും ആണെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പവും വരാനില്ല. കാരണം നമ്മളത് ഈദിൻ്റെ ആളുകളല്ല, ഐ എസിൻ്റെ ആളുകളല്ല, ഐ എസിലേക്ക് കൊണ്ടുപോകുന്നവരുടെ ആളുകളല്ല, പോയവരുമായോ കൊണ്ടുപോയവരുമായോ നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഏത് പത്രക്കാരുടെ എന്ത് കള്ളക്ക ചെയ്തിയാലും നമുക്കറിയാലോ ആർക്കാണ് പത്രക്കാരുമായി ബന്ധം. പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും ഇല്ലാതെ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത, അതില്ലെങ്കിൽ ദാവത്തടക്കാത്ത ആളുകളാരാണ്? അവരുമായി ഏറ്റവും ബന്ധമുള്ള ആളുകളാരാണ്? അവർക്ക് ന്യൂസ് ചെയ്ത് കൊടുക്കുന്ന ആരാന്നൊക്കെ അൽഹംദുലില്ലാ നമുക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഓലപ്പമ്പ് കാട്ടിയിട്ട് ആരും പേടിപ്പിക്കാൻ വരരുത്. നമ്മൾ അള്ളാഹുവിനാണ് തൗക്കിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സമാധാനവും നിർഭയത്വവും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരുടെ എല്ലാ ഷർറിൽ നിന്നും, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഷർറിൽ നിന്നും, കള്ള ആരോപണങ്ങളിൽ നിന്നും, ദുഷ്പേരുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ ലിസാന സിദ്ഖിൻ ഫീമൻ ഹൗലനാ വഫിൽ ആഖിരീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് وفجاءه نقمتك وجميع سخطك نعوذ بكلمات الله التامات من شر خلقه وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته